اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم متعنا بأسماعنا وأبصارنا وقواتنا ما أحييتنا واجعله الوارث منا واجعل ثارنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أرنا الحق حقا أرزقنا اتباعه وأرنا الباطل باطلا أرزقنا اجتنابه. اللهم أد ديوننا وأغننا من الفقر وادفع عنا وعن جميع أمة محمد صلى الله عليه وسلم كل هم وغم وحزن ومصيبة وآفة وعافة وقحط وبلية ومرض ومشقة ووباء. توفنا وإياهم مسلمين وألحقنا وإياهم بالصالحين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. ബഹുമാനികളെ, വിശുദ്ധ മദീനവാസികളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും. റബ്ബുൽ ഇസ്സത്തിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് ജീവിക്കുന്ന മഹാത്മാക്കളിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾക്കൊള്ളിക്കുമാറാകട്ടെ. വിശുദ്ധ ഇസ്ലാമാകുന്ന നമ്മുടെ തത്വസംഹിത ജീവിത പദ്ധതിയായ ഈ മതത്തെ, അതിൻ്റെ എല്ലാ വിധിവിലക്കുകളെ നമ്മുടെ വ്യക്തി, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം കൂടാതെ നടപ്പാക്കാനുള്ള മഹാഭാഗ്യം നമുക്കും നമ്മുടെ നേതാക്കൾക്കും നമ്മുടെ പണ്ഡിതന്മാർക്കും മുസ്ലിം ലോകത്തിനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളിൽ നിന്നിട്ട് നഷ്ടപ്പെട്ടുപോയ അന്തസ്സുകളെയും അഭിമാനങ്ങളെയും വീണ്ടെടുക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ബഹുമാനികളെ, നാം സാധാരണ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിൻ്റെ പ്രാരംഭത്തിൽ ഉണർത്താറുള്ള കാര്യമാണ് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണമെന്നതും അള്ളാഹുവിലേക്ക് കുതിച്ചു വരണമെന്ന് റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ഖുർആനിലൂടെ പറഞ്ഞതായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ നബി വചനങ്ങളിലൂടെ പറഞ്ഞതായ ആ കുതിക്കലായിരിക്കണം നമ്മളിൽ നിന്നിട്ടുണ്ടാവേണ്ടത്. ഏത് വിഷയത്തിലും നാം സ്ലോ നടന്നാലും സ്ലോ പ്രവർത്തിച്ചാലും മതിയാവുന്നതാണ്. പരലോകമോക്ഷത്തിന് വേണ്ടിയുള്ളതായ നമ്മുടെ ഈ യാത്രയിൽ നാം സ്ലോ കാട്ടാൻ പാടുള്ളതേയല്ല, സമാധാനം പാടുള്ളതേയല്ല, പിന്നെയാവാമെന്ന് നീട്ടിവെക്കാൻ പാടുള്ളതേയല്ല. സീൻ സൗഫ എന്ന് പറയുന്ന രണ്ട് വേർഡ് മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളതേയല്ല അവരുടെ മതത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെയാവാം എന്നതിന് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ് സൗഫ സീൻ. ആ വേർഡ്സുകൾ നാം ഉപയോഗിക്കാൻ പാടുള്ളതേയല്ല. ഇപ്പോൾ തന്നെ എന്നത് തന്നെയാണ് നാം ചെയ്യേണ്ടത്. എല്ലാം നമ്മുടെ മിൽക്കിലുള്ളതാണ്, എല്ലാം നമ്മുടെ അധീനത്തിലുള്ളതാണ്. നമ്മുടെ കയ്യിൽ നമ്മുടെ സമ്പത്ത്, നമ്മുടെ കൂടെയുള്ളതായ എല്ലാ സാധനവും നമ്മുടേതാണെന്ന് നമുക്ക് ഉറച്ചു പറയാൻ സാധിക്കും. ഉപയോഗിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ കയ്യിലില്ലാത്ത ഒരു സാധനമുണ്ട്, അതാണ് നമ്മുടെ ആത്മാവ്. നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ് നമ്മുടെ കയ്യിലില്ല. നമ്മുടെ ശരീരത്തിന് എപ്പോഴാണ് രോഗം ബാധിക്കുക ആർക്കും പറയാൻ പറ്റുകയില്ല. നമ്മുടെ കൈ എപ്പോഴാണ് ഒരു പക്ഷേ നിശ്ചലമായി പോവുക, അതിന് വാദം പിടിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗം പിടിക്കുക, നമ്മുടെ മുതുവളയാതെ വന്നു പോവുക, നമുക്ക് ഹാർട്ട് സ്തംഭനം വന്നു പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വന്നു പോവുക, ആരുടെയും കയ്യിലില്ലാത്തതാണ്, ആരും മിൽക്കാക്കാത്തതാണ്, ആർക്കും അധീനപ്പെടുത്താൻ സാധിക്കാത്തതാണ്. അങ്ങനെയുള്ള നമ്മുടെ കയ്യിലില്ലാത്ത സാധനം നമ്മളിൽ നിന്നിട്ട് നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പായിട്ട് നാം അതിൽ നിന്നിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, അതിൽ നിന്നിട്ട് നമുക്ക് പ്രായോഗിക വശത്തിൽ എന്തെല്ലാം നമുക്ക് പരലോകമോക്ഷത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ വേണ്ടി നമ്മുടെ കൈകൊണ്ട്, നമ്മുടെ കാലുകൊണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ നാക്കുകൊണ്ട്, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവം കൊണ്ട് അതിന്റെ ആരോഗ്യ ദശയിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുവോ അത് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരിക. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ സാരിഉ സാരിഉ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ തകൃതിയായിട്ട് ധൃതി കൂട്ടിയിട്ട് നിങ്ങൾ വരിക എന്റെ അടിമകളെ എന്നാണ് അള്ളാഹു പറയാറുള്ളത്. അത് തന്നെയാണ് നാമും നമ്മുടെ ക്ലാസിന്റെ പ്രാരംഭത്തിൽ എല്ലാ ക്ലാസുകളിലും പറയാറുള്ളത്. നിങ്ങൾ ഇസ്ലാമിലേക്ക് കുതിക്കുന്ന വിഷയത്തിൽ, അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ വേണ്ടി പാടുപെടുന്ന വിഷയത്തിൽ, അള്ളാഹുവിന്റെ പ്രീതി കരഗതമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന വിഷയത്തിൽ നാം പിന്നിടരുത്, നാം സ്ലോ ആക്കി കളയരുത് എന്നത്. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ തകൃതിയായി ചെല്ലുക എന്റെ അടിമകളെ, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ ധൃതി കൂട്ടേണ്ടതാണ്, പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല. മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ, സ്വർഗത്തിലേക്കും നിങ്ങൾ തകൃതിയോടുകൂടി ചെല്ലുക, നിങ്ങൾ ധൃതി പിടിച്ചു ചെല്ലുക, നിങ്ങൾ പിന്തിപ്പിക്കരുത്. വജന്നത്തിൻ അർദുഹ സമാവാത്തു വൽ അർദ്, ആകാശഭൂമിയുടെ വിശാലതയാണ് ആ സ്വർഗം, നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്ന സ്വർഗത്തിന്റെ വിശാലത. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ എന്റെ അടിമകളെ തകൃതിയായിട്ട് നിങ്ങൾ ചെല്ലേണ്ടതുണ്ട്. വജന്നത്തിൻ അർദുഹ സമാവാത്തു വൽ അർദ് ആർക്കുള്ളതാണത്? ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് മാത്രമാണ് തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത്. അള്ളാഹുനെ ഭയന്ന് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പകർത്തുന്ന, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വതആല പല ലോകത്ത് തയ്യാർ ചെയ്തു വെച്ചതായ, ആ സ്വർഗത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് വേണ്ടി പാടുപെടുന്നതായ മുത്തഖീങ്ങൾ ആരുണ്ടോ, അവർക്ക് മാത്രമാണ് ഞാൻ അത് തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത്. അല്ലാത്തവർക്ക് അതിൽ പ്രതീക്ഷയില്ല, അത് പ്രതീക്ഷിച്ചിട്ട് വ്യാമോഹം നടത്തിയിട്ട് കാര്യമേ ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സ്വർഗത്തിലേക്ക് എന്റെ അടിമകളെ നിങ്ങൾ കുതിച്ചിട്ടായിരിക്കണം വരേണ്ടത്, നിങ്ങൾ ധൃതി കൂട്ടിയിട്ടായിരിക്കണം വരേണ്ടത്. വജന്നത്തുൻ അർദുഹ സമാവാത്തു വൽ അർദ് ഉഇദ്ദത്തിൽ മുത്തഖീൻ, ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന, ഒരു വിഭാഗമാണ്, യുൻഫിഖൂന, അവർ ചെലവഴിക്കുന്നവരാണ്. ഫിസ്സറായി വല്ലറായി, അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവരാണ്. അവർക്ക് സന്തോഷമുള്ള സമയത്തും അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവരാണ്. അവർക്ക് ദുഃഖമുള്ള സമയത്തും അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവരാണ്. അവർക്ക് ഹൃദയ സമാധാനമുള്ള സമയത്തിൽ ഇത് അള്ളാഹുവിനെ മറക്കുകയും അവർക്ക് ഹൃദയ സമാധാനമില്ലാത്ത സമയത്ത് മാത്രം അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യുന്ന, അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നവരുമല്ല. പിന്നെയോ, ഏത് സമയത്തും യഅരിഫ് റബ്ബക, നിന്റെ റബ്ബിനെ നീ പരിചയപ്പെടുക, ഫിർ റഹാഇ, നിനക്ക് നന്മ, നിനക്ക് സന്തോഷമുള്ളതായ വേളയിൽ, എന്ന നിനക്ക് വിഷമതയുള്ള സമയത്ത് അവൻ നിന്നെ മറക്കുന്നതല്ല, അവൻ നിന്നെ സ്മരിക്കുന്നതാണ്, അവൻ നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ്, അവന്റെ എല്ലാ ആ വിശാലമായ അനുഗ്രഹത്തിന്റെ കവാടം നിനക്ക് തുറന്നു തരുന്നതാണ് എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ വാക്ക് നാം ഇവിടെ പലപ്പോഴും പറഞ്ഞതാണ്. നിങ്ങൾ തഅറഫു റബ്ബക ഫി റഹായി യഅരിഫുക ഫി ശിദ്ദ ഔ കമാ ഖാല അലൈഹി സലാത്തു വസലാം, അതാണ് ഇവിടെ അല്ലാഹു പറയുന്നത്. ഫിസ്സറായി വല്ലറായി, ബുദ്ധിമുട്ടുള്ള വേളയാവട്ടെ, വിഷമതയുള്ള വേളയാവട്ടെ, അല്ലെങ്കിൽ സുഖമുള്ള വേളയാവട്ടെ, സന്ദർഭമാവട്ടെ, എല്ലാ സമയത്തിലും ഒരുപോലെ അള്ളാഹുവിന്റെ വഴിയിൽ അവന്റെ എല്ലാമെല്ലാം സമർപ്പിക്കുന്ന, എല്ലാം അള്ളാഹുവിന് വേണ്ടി വെളിയറവെക്കുന്നതായ ആരുണ്ടോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്വർഗത്തെ തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത്. അവര് കോപം വരുന്ന സമയത്ത്, അവർക്ക് ദേഷ്യം വരുന്ന സമയത്ത് അതിനെ അടക്കാനുള്ളതായ കൽപ്പും കഴിവും അവർക്കുണ്ടായിരിക്കും. കോപവും ദേഷ്യവും വന്നാൽ അവരുടെ നാവിനെ അവർ ലൈസൻസ് ഇല്ലാത്ത നാവാക്കി മാറ്റുന്നതല്ല, അവരുടെ ഹൃദയത്തിൽ അവർ വെറുക്കുന്നതല്ല മുസൽമാനോട്. അവർക്ക് അവരുടെ ആ കോപത്തെയും അവരുടെ ആ ദേഷ്യത്തെയും അടക്കി വെക്കാനുള്ളതായ ഈമാനിക കഴിവും കൽപ്പും അവരിൽ ഉണ്ടാവുന്നതാണ്. ശരീരശേഷിയുള്ളവരായിരുന്നാലും ശരി, കാണമുള്ളവരായിരുന്നാലും ശരി, സാമ്പത്തിക കൽപ്പും ശേഷിയുമുള്ളവരായിരുന്നാലും ശരി, അതൊന്നുമല്ല അവർ അതിന്റെ മുമ്പിൽ നോക്കുക. കോപം വരുന്ന സമയത്ത്, ദേഷ്യം വരുന്ന സമയത്ത് അതിലൂടെ വന്നു പോകാനുള്ളതായ വിപത്ത് ഒരു പക്ഷേ അള്ളാഹുവിന് പ്രീതി ശരിയില്ലാത്തതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതുമായ ഒരു മുസ്ലിമെ ദ്രോഹിക്കലാണോ, അല്ലെങ്കിൽ അവൻ അല്ലാഹു അനുവദിക്കാത്തതായ സമ്പത്ത് പിടിച്ചു പറിക്കലാണോ, അല്ലെങ്കിൽ മുസ്ലിമിനെ ശകാരിക്കലാണോ, അല്ലെങ്കിൽ ഇസ്ലാമിൽ നട്ട് ഗേറ്റൌട്ടായി പോകുന്നതായ മുർത്തദ്ദായി പോകുന്നതായ വേർഡ്സുകൾ ഉപയോഗിക്കലാണോ എന്നെല്ലാം ശരിക്കും സൂക്ഷിച്ച് എന്നെല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അവൻ ദേഷ്യം വരുന്ന സമയത്ത് അവൻ ജീവിക്കുക. കോപത്തിനെ അടക്കി വെക്കാനുള്ള കൽപ്പും കഴിവുമുള്ളവരാണ് അവർ. ആര്? സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല തയ്യാറ് ചെയ്തു വെച്ചതായ വിഭാഗം. വൽആഫീന അനിന്നാസ്, അവരുടെ മുമ്പിൽ മനുഷ്യന്മാർക്ക് മാഫി ചെയ്യുന്നവര്. ആർക്കെല്ലാം മാഫി ചെയ്യേണ്ടി വരുന്നുവോ അവന് കൽപ്പും കഴിവുമുള്ളതോടുകൂടി മാഫി ചെയ്യുന്നവര്. അടിച്ചാൽ ആ അടി കൊണ്ടു കഴിഞ്ഞാൽ അവന് പകരം അടിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ മാഫി ചെയ്യലാണ് ഉത്തമമെന്ന് കാണുന്നുണ്ടെങ്കിൽ അവിടെ മാഫി ചെയ്യുന്ന വ്യക്തി. അതുപോലെ ഏത് രൂപത്തിലും ശകാരിക്കപ്പെടുന്ന വേളയിലാവട്ടെ, അല്ലെങ്കിൽ അഭിമാനത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന വേളയിലാവട്ടെ, അവിടെയെല്ലാം അവന് മാഫി ചെയ്യലാണ് ഉത്തമമാണെന്ന് കാണുന്നെങ്കിൽ അവിടെ മാഫിനെ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഭാഗം സ്വർഗവാസികളാണെന്ന് പറയാൻ കാരണം? അവർ മുഹ്സിനീകളായതുകൊണ്ട് തന്നെയാണ്. അല്ലാഹു മുഹ്സിനീകളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ്. അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ അല്ലദീന, ആരാണ് മുഹ്സിനീങ്ങൾ? ആരാണ് മുഹ്സിനീങ്ങൾ? ഇദാ ഫഅലൂ ഫാഹിശതൻ, അവർ വല്ല പാപവും ചെയ്താൽ, അവർ വല്ല ദോഷവും ചെയ്താൽ, ഔ ലലമു അൻഫുസഹും, അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ അവരക്രമിച്ചാൽ, അവരുടെ ആത്മാവിനെ അവരക്രമിച്ചാൽ, ദക്കറുല്ലാ, അവർ അല്ലാഹുവിനെ സ്മരിക്കുന്നവരാണ്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് അവരുടെ പാപങ്ങളെ അവരുടെ ദോഷങ്ങളെ മാഫി ചെയ്തു കൊടുക്കുക? എപ്പോഴാണ് മാഫി ചെയ്തു കൊടുക്കുക? വലം യസ്റു അലാ മാ ഫഅലു, അവർ ചെയ്തതായ പാപം ഏതൊരു പാപത്തിൽ നിന്നിട്ടാണ് അവർ പാപമോചനത്തിന് വേണ്ടി പാശ്ചാത്തപ്പിച്ചിട്ടുള്ളത്? അങ്ങനെയുള്ള പാപത്തിൽ അവർ പാശ്ചാത്തപ്പിച്ചതിന്റെ ശേഷം വീണ്ടും സ്ഥിരമായിട്ട് അതിൽ അടിയുറച്ചു നിൽക്കുന്നില്ലെങ്കിൽ, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ, ഇഖ്ലാഇ ചെയ്യണം എന്ന് പറഞ്ഞാൽ അടിയോടെ മുരടോടെ പാപത്തിൽ നിന്നിട്ട് ഒഴിവായിട്ടായിരിക്കണം പാശ്ചാത്തപ്പിക്കേണ്ടത്. അങ്ങനെയുള്ളവരാണെങ്കിൽ വലം യസ്റു അലാ മാ ഫഅലു വഹും യഅലമൂൻ, ത്തിന്റെ മേലിൽ അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ പ്രാർത്ഥനയും അല്ലെങ്കിൽ അനുഗ്രഹവും പൊതിയുന്നതാണ്. അവരാണ് യഥാർത്ഥത്തിൽ സന്മാർഗികൾ. ഈ ആയത്ത് നമ്മുടെ കൺമുമ്പിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. ഏതായത്? സ്വർഗത്തിലേക്ക് ഓടി വരണമെന്ന് അല്ലാഹു പറഞ്ഞതായ ആയത്ത്. അങ്ങനെ ഓടി വരുന്നതായ വിഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ചത് ഏതെല്ലാം ഇനത്തിൽപ്പെട്ടവരാണ് അവർ, അവരെപ്പോഴാണ് മുത്തഖീങ്ങൾ ആവൽ, എപ്പോഴാണ് അവർ സ്വർഗത്തിന് അർഹരാവൽ എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ നമ്മുടെ മുമ്പിൽ വിവരിച്ചു തന്നിരിക്കുകയാണ്. ഇത് ഞാൻ പല ിലൂടെ അല്ലാഹു ഖുർആനിൽ പറയാറുള്ളത് പോലെ അല്ലാഹു ഖുർആനിൽ ഇടക്കിടെ ഉണർത്താറുള്ളതാണ് തഖ്വയുടെ കാര്യം. ഇടക്കിടെ അല്ലാഹു സുബ്ഹാനഹു വതആല എവിടെയെല്ലാം സ്വർഗം പറയുന്നുവോ അവിടെയെല്ലാം നരകം പറയാറുള്ളതാണ്, എവിടെയെല്ലാം നരകം പറയുന്നുണ്ടോ അവിടെയെല്ലാം സ്വർഗവും പറയാറുള്ളതാണ്. അതുപോലെ തന്നെ നാമും ഇവിടെ സമ്മേളിക്കുന്നത് കൊണ്ട്, നാമും ഇവിടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് കൊണ്ട് പ്രധാന ലക്ഷ്യം എന്തായിരിക്കണം? നമുക്ക് സ്വർഗം നേടണം, നരകത്തിൽ നിന്ന് രക്ഷപ്രാപിക്കണം. അതിനുള്ള മാർഗങ്ങൾ കൈക്കൊള്ളലാണ് നാം ഇവിടെ സമ്മേളിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് പറയാൻ വേണ്ടിയാണ് നാം സാധാരണ മുഖവര ഉപയോഗിക്കാറുള്ളത്. അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹിസ്റ്ററിയെ കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്തു വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ, അഥവാ അവർ ഖിലാഫത്ത് ഏറ്റെടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ സംഭവ വികാസങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു രിദ്ദത്ത് എന്ന് പറയുന്നതെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. രിദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്നിട്ട് ഗേറ്റൌട്ടായി പോവുക എന്നതാണ്. അപകടം പിടിച്ചതായ സംഗതിയാണ് ഈ രിദ്ദത്ത്. ഖിയാമത്ത് നാൾ വരേക്കും സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട്. ഒരു മുസൽമാൻ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടിയതിന്റെ ശേഷം അവൻ ശ്രദ്ധിക്കേണ്ടത്, അവൻ സൂക്ഷിക്കേണ്ടത് അവന്റെ ആ ഈമാനിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ ഈമാനിന് കളങ്കം വന്നു പോകുന്ന, ഈ ഈമാനിന് ദോഷം വന്നു പോകുന്ന, ഈ ഈമാനിന് കറുത്ത പുള്ളി വന്നു പോകുന്നതായ എന്ത് അപകട ചടിലമായ ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ അന്തരീക്ഷങ്ങളോ വാക്കുകളോ പ്രവൃത്തികളോ അവനിൽ നിന്നിട്ട് വന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുഅ്മിൻ പാടുപെടേണ്ടതാണ്. അങ്ങനെ പാടുപെടുക എന്നത് അവന്റെ സബാത്തിന് വേണ്ടി, അവന്റെ ഈമാനിന്റെ സ്ഥിരതയ്ക്ക് വേണ്ടി, സ്ഥിരമായിട്ട് അവനിൽ അവന്റെ ഹൃദയത്തിൽ ഈമാന് നിലനിൽക്കാൻ വേണ്ടി അനിവാര്യമാണ്, അത്യാവശ്യമാണ്. അത് നമ്മുടെ നിധി, അതാണ് നമ്മുടെ ജീവിതത്തിൽ. അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് ഒന്നും തന്നെ ഇല്ല എന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനുള്ളത് ഈമാൻ മാത്രമാണ്. ആ ഈമാൻ നഷ്ടപ്പെടാനുള്ളതായ വലിയൊരു മാർഗമാണ് രിദ്ദത്തിന്റെ വേർഡ്സുകളോ രിദ്ദത്തിന്റെ വാക്കുകളോ നമ്മൾ നിന്നിട്ട് വന്നു പോവുക.
ചിലപ്പോൾ നമസ്കരിക്കുന്നവരിൽ നിന്നിട്ട് തന്നെ, നോമ്പ് പിടിക്കുന്നവരിൽ നിന്നിട്ട് തന്നെ, അള്ളാഹുന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരിൽ നിന്നിട്ട് തന്നെ യുദ്ധത്തിന്റെ വേഴ്സുകൾ വന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ ഇൻസൾട്ടാക്കി തള്ളുക, ഇസ്ലാമിന്റെ ഏതെങ്കിലും നിയമങ്ങളെ വിധി വിലക്കുകളെ ഇൻസൾട്ടാക്കി തള്ളുക, അതിനെ കൊള്ളരുതാത്തതായിട്ട് കാണുക, അതിനെ വില കൽപ്പിക്കാത്തതായിട്ട് കാണുക, ആ രൂപത്തിലുള്ള വീക്ഷണം ഒരു മുസൽമാനിൽ നിന്നിട്ട് ഉണ്ടാവാൻ പാടുള്ളതല്ല. ഇസ്ലാം പല നിയമങ്ങളും വിധികളും യുദ്ധത്തിന് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇത് മഹാത്മാക്കളായ സലഫ് സാലഹീങ്ങൾ 100 ചിലവർ 80 ഇനങ്ങളായിട്ട് ഒരാൾ ഒരു മുസ്ലിം മുർത്തദ്ദായി പോകാൻ കാരണമായി തീർന്നതായിട്ട് 80 കാര്യങ്ങളെ ഗ്രന്ഥങ്ങളിൽ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ഫിഖ് ഗ്രന്ഥങ്ങളിൽ എഴുതിപ്പോയിട്ടുണ്ട്. അങ്ങനെയുള്ളതായ വിശാലമായ കാര്യങ്ങളെയെല്ലാം മുസ്ലിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തും സംസാരിക്കുന്ന സമയത്ത് അള്ളാഹു റസൂൽ പറയുന്നു, ഒരു മുസ്ലിം അവന്റെ തൊള്ളയിൽ നിന്നിട്ട് ഒരു മനുഷ്യൻ അവന്റെ ആ കലിമത്തിന്റെ ഗൗരവം കാരണത്താൽ നരകത്തിന്റെ ആഴത്തിന്റെ ആഴത്തിന്റെ ആഴത്തിലേക്ക് എറിയപ്പെടുന്ന രൂപത്തിലുള്ള വേഴ്സുകൾ ചിലപ്പോൾ മനുഷ്യന്റെ തൊള്ളയിൽ നിന്നിട്ട് വന്നു പോകാൻ സാധ്യതയുണ്ട് അവൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാക്കിനെ ശ്രദ്ധിക്കേണ്ടതാണ്. ആ നാക്കിലൂടെയായിരിക്കും ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോവുക അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോവുക. നിങ്ങളുടെ ശരീരത്തിലുള്ളതായ രണ്ട് സാധനം, എല്ലില്ലാത്തതായ രണ്ട് സാധനം എല്ലാവർക്കും അറിയാം. റസൂൽ പറയുന്നു, ആരാണ് എന്നോട് ജാമ്യം നിൽക്കുന്നത്, വാക്ക് തരുന്നത്, എന്റെ രണ്ട് തൊടയുടെയും എന്റെ രണ്ട് ചുണ്ടിന്റെയും മധ്യത്തിലുള്ളതായ സാധനത്തെ ഞാൻ സംരക്ഷിക്കാമെന്ന് ഏറ്റെടുക്കുന്നത്, അവന് ഞാൻ സ്വർഗം അവൻ അള്ളാഹു നൽകുമെന്ന് ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ അപകടത്തിൽ പെട്ടുപോകാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് നാവ്. അതുകൊണ്ട് നാം രിദ്ദത്ത് എന്ന് പറയുമ്പോൾ പണ്ട് മദീനയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. അത് നമ്മെ ബാധിക്കുന്നതല്ല. എന്നാലും തെറ്റിദ്ധരിച്ചു പോകരുത്. നമുക്കെല്ലാം സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് റിദ്ദത്ത് സ്റ്റാർട്ട് ചെയ്തത് എന്ന് നാം പഠിച്ചു കഴിഞ്ഞ ക്ലാസുകളിലൂടെ. 11 സൈന്യത്തിനെ, പട്ടാളക്കാരെ, നേതാക്കളുടെ സൈന്യത്തോടുകൂടി, നേതാക്കളുടെ നേതൃത്വത്തോടുകൂടി മദീനയിൽ നിന്നിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇവിടെ ജസീറയുടെ നാനാ തുറകളിലേക്കും നാനാ ഭാഗങ്ങളിലേക്കും യുദ്ധത്തിന് വേണ്ടി നിയോഗിക്കുകയും ചെയ്തു എന്നത് നാം പഠിച്ചു കഴിഞ്ഞതാണ്. അതെ, അതിൽ നിന്നിട്ട് ഏറ്റവും അപകടം പിടിച്ചിരുന്നതായ രിദ്ദത്തുണ്ടായിരുന്നത് ആരിൽ നിന്നിട്ടായിരുന്നു? കള്ളനബിമാരിൽ നിന്നിട്ടായിരുന്നു. ആരിൽ നിന്നിട്ടാണ്? കള്ളനബിമാരിൽ നിന്നിട്ടായിരുന്നു. കള്ളനബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിരുന്നു, എന്റെ ഉമ്മത്തികൾ നിന്നിട്ട് സലാത്തൂന കദ്ദാബൂന ദജ്ജാലൂന കുല്ലുഹും യദ്ദഈ അന്നഹു നബിയ്യുൻ വഅന ഖാതമുൻ നബിയീൻ ലാ നബിയ്യ ബാദി. എന്റെ ഉമ്മത്തികൾ നിന്നിട്ട് 30 പേര് ഏകദേശം, ചില ഹദീസുകൾ നിന്നിട്ട് 30 കൂടുതൽ കാണുന്നു, 30 പേര് പടികള്ളന്മാരായ നുബുവത്ത് വാദിക്കുന്ന വിഭാഗം വരുന്നതാണ്. ഞാൻ നബിയാണെന്ന് വാദിക്കുന്നതായ 30 പരം പേര് എന്റെ ഉമ്മത്തുകൾ എന്നിട്ട് പടികള്ളന്മാരായ ദജ്ജാലീങ്ങൾ ഉടലെടുക്കുന്നതായിരിക്കും. എന്നിട്ടോ അവരെല്ലാവരും വാദിക്കൽ ഞാൻ നബിയാണെന്നായിരിക്കും. വഅന ഖാതമുൻ നബിയീൻ, ഞാൻ നബിമാരുടെ അവസാനത്തെ വ്യക്തിയാണ്, നബിമാർക്ക് സീൽ വെച്ച വ്യക്തിയാണ്, എനിക്ക് ശേഷം ലാ നബിയ ബാദി, നബി വരാനില്ല എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ ഹദീസ് വളരെ വിശദമായിട്ട് ഖിയാമത്ത് നാളിന്റെ അലാമത്തുകൾ വിശദീകരിച്ചതായ സന്ദർഭങ്ങളിൽ നാം പറഞ്ഞിരുന്നു പല രൂപങ്ങളിലൂടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമാ. ഈ ആയത്ത് എവിടെയാണുള്ളത്? നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ ഏറ്റവും പരിചയമുള്ളതായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്നതായ വീടുണ്ടല്ലോ അല്ലേ, അതിൽ ഫസ്റ്റിലുള്ളതായ ജാലിയിൽ, ആദ്യം കിട്ടുന്ന ജാലിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുള്ളതായ നബി, അബൂബക്കർ, ഉമർ മൂന്ന് പേരും ഇരിക്കുന്നത് മധ്യത്തിലുള്ള ജാലിയുടെ അകത്താണ്. ഫസ്റ്റിലുള്ള ജാലിയിൽ നോക്കിയാൽ ഈ ആയത്ത് കാണാം. അല്ലാഹുവിന്റെ റസൂലെ, മാ കാന മുഹമ്മദുൻ അബ അഹദിൻ മിർ റിജാലിക്കും, നിങ്ങൾ എന്നിട്ട് പുരുഷന്മാരുടെ പിതാവായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രായം തികഞ്ഞ ഒരു ആൺകുട്ടിയും ഇവിടെ ജീവിച്ചിരുന്നില്ല. ഇവിടെ നബി സല്ലല്ലാഹു തങ്ങളുടെ ആൺകുട്ടികളെല്ലാം പ്രായം തികയുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയിരുന്നു. ഇബ്രാഹിം എന്ന കുട്ടി 18-ാമത്തെ മാസത്തിലാണ് മരിച്ചത് എന്ന് നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മദീന മസ്ജിദ് ഇവിടെ ബക്കയിലുള്ളതായ നബി സല്ലല്ലാഹു തങ്ങളുടെ മകൻ, കബറടക്കപ്പെട്ട മകൻ ഇബ്രാഹിം എന്ന കുട്ടിയും മരിച്ചിരുന്നത് 18-ാമത്തെ മാസത്തിലായിരുന്നു എന്ന് നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇനി അങ്ങനെ അനന്തരാവകാശത്തിലൂടെ മറ്റു നബിമാർക്കെല്ലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ മകനായിരുന്നു, അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകനായിരുന്നു, സുലൈമാൻ നബി അലൈഹിസ്സലാം, അങ്ങനെ അനന്തരം പറയാനെങ്കിലും ഒരു പ്രായം തികഞ്ഞ ആൺമകൻ ആൺകുട്ടി ഉണ്ടായിരുന്നില്ല ആർക്ക്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാക്കിൻ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ, അല്ലാഹുവിന്റെ ദൂതനാണ് നബിമാരുടെ അവസാനത്തെ വ്യക്തിയുമാണ്. എന്റെ ഉദാഹരണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരവസരത്തിൽ പറയുകയുണ്ടായി, ഒരു കെട്ടിടം പോലെയാണ് ഞാനും എന്റെ മുമ്പിൽ വന്നതായ നബിമാരുടെയും ഉദാഹരണം. ഏതാണത്? ഈ ഇസ്ലാം ഒരു കെട്ടിനോട്, ഒരു കെട്ടിടത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമപ്പെടുത്തുകയാണ്. ആ കെട്ടിടം സുന്ദരമായ കെട്ടിടം, ഓരോ കാലഘട്ടങ്ങളിലായിട്ട് അതിന്റെ പ്രവർത്തനം കഴിഞ്ഞിട്ട് അവസാനം ഒരു ഇഷ്ടിക ശേഷിക്കുകയാണ്. സന്ദർശകർ കെട്ടിടത്തിലേക്ക് വന്നിട്ട് ആ സന്ദർശകർ കെട്ടിടത്തെ നോക്കുമ്പോൾ അവരെല്ലാവരും നല്ല ഭംഗിയുള്ള കെട്ടിടമാണല്ലോ എന്ന് പറയുകയാണ്. എന്നാൽ അവർക്ക് അതിന് വീഴ്ച പറയാനുണ്ടായിരുന്നത് ഒരു ഇഷ്ടികയുടെ കുറവ് മാത്രമായിരുന്നു. ആ ഇഷ്ടിക അവിടെ വെക്കുകയാണെങ്കിൽ എത്ര സുന്ദരമായ കെട്ടിടമായിരുന്നേനെ എന്ന് സന്ദർശകർ പറയുന്നതായിരിക്കും. അങ്ങനെയുള്ളതായ ഒരു കെട്ടിടത്തോടാണ് ഞാനും എന്റെ മുമ്പ് വന്നതായ നബിമാരെയും നബിമാരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുല്യപ്പെടുത്തിയിട്ട് ഒരവസരത്തിൽ പറയുകയുണ്ടായി, ഞാൻ ആ ഇഷ്ടികയാണ്, ആ ഇഷ്ടിക അവിടെ വെച്ചതോടുകൂടി ആ കെട്ടിടം പരിപൂർണമായി കഴിഞ്ഞു എന്ന് നബിയുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ നബി ഇവിടെ വരലോടുകൂടി നുബുവത്തിന്റെ ആവശ്യമില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഈ ലോകത്തിന് ആ സകലം എത്തിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട നബി ആയതുകൊണ്ട് തന്നെ ലോകത്തിൽ ആ സകലം ആ നബിയെ കൊണ്ട് ജനങ്ങൾ, എല്ലാവരല്ലെങ്കിലും ജനങ്ങളിൽ നിന്നിട്ട് വലിയൊരു വിഭാഗം ആ നബി അവസാനത്തെ നബിയാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനിയൊരു പുതിയ നബി വരികയാണെങ്കിൽ അതിൽ അപകടമാണ് ഉണ്ടാവുക. എന്താണ് സംഭവിക്കുക? അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചതായ ആ മുസ്ലിങ്ങളെല്ലാം ഭിന്നിച്ചിട്ട് ഒരു വിഭാഗം ഈ നബിയെ പിൻപറ്റണോ വേണ്ടേ, റസൂലിനെ ഒഴിവാക്കണോ വേണ്ടേ എന്ന് ക്യാൻസലായിട്ട് അവിടെ പിന്നെ ഗ്രൂപ്പീസം ഉണ്ടാക്കലായിരിക്കും ഉണ്ടാവുക. ഗ്രൂപ്പീസത്തിന് നമ്മുടെ അടുക്കൽ കുറവൊന്നുമില്ല ഒരു പുതിയ ഗ്രൂപ്പീസം ഉണ്ടാക്കാൻ. അതുകൊണ്ട് അങ്ങനെയുള്ള അപകടത്തിൽ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാൾ വരേക്കും നിലനിൽക്കുന്നതായ മതമായിട്ട് ഈ ഖുർആനോടുകൂടി സമാപിക്കുകയും ചെയ്തു. എന്നാൽ മറ്റ് നബിമാരുടെ കാലഘട്ടങ്ങളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്തിൽ ഫിത്നയും ഫസാദും ഉണ്ടാവുന്ന വേളയിൽ, അതാത് കാലഘട്ടങ്ങളിലുള്ളതായ കുഗ്രാമത്തിലാവട്ടെ പട്ടണത്തിലാവട്ടെ, നബിമാരെ നിയോഗിക്കാറുണ്ടായിരുന്നത് അവരിലുള്ളതായ വീഴ്ചകളെ നികറ്റാൻ വേണ്ടിയായിരുന്നു, ഫസാദുകളെ നീക്കാൻ വേണ്ടിയായിരുന്നു. അതേസമയത്ത് ആ കാലഘട്ടങ്ങളിലുള്ളതായ നബിമാർക്കെല്ലാം ഇങ്ങനെയുള്ളതായ ജീവിക്കുന്ന മുഇസ്സത്ത് അള്ളാഹു നൽകിയിട്ടുമില്ല. ജീവിക്കുന്ന മുഇസ്സത്ത് നമുക്ക് മാത്രമേ, ഈ ഉമ്മത്തുകൾക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഈ മുഇസ്സത്ത് നമ്മുടെ മുമ്പിലുള്ള കാലഘട്ടത്തോളം ഖിയാമത്ത് നാൾ വരേക്കും വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ, അതിൽ കുറവില്ലാതെ, അതിൽ കൂടാതെ, അതിൽ ചേഞ്ച് വരാതെ സൂക്ഷിച്ചിട്ട് സംരക്ഷിച്ചുകൊണ്ട് ഇന്നാ നഹ്നു നസ്അലുന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ, ഞാനാണ് ഈ ഗ്രന്ഥത്തെ ഇറക്കിയത്, ഇതിനെ സംരക്ഷിക്കേണ്ട ചുമതല എന്റേതാണെന്ന് അല്ലാഹു ഏറ്റെടുത്തത് കൊണ്ട് തന്നെ മറ്റു കാലഘട്ടങ്ങളിൽ ഇറങ്ങിയതായ ഗ്രന്ഥങ്ങളിലെല്ലാം മാറ്റത്തിരുത്തലുകൾ വന്നിട്ടുണ്ട്. അത് മാറ്റത്തിരുത്തൽ വന്നതുകൊണ്ട് കാരണത്താൽ, അതിന് വിധേയമായത് കാരണത്താലും നബിമാർ വരേണ്ടിയിരുന്നു. എന്തിനു വേണ്ടി? തൗറാത്തിലുള്ളതായ ചേഞ്ചുകളെ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി. ഈസാ നബി അലൈഹി സ്വലാം വന്നതുപോലെ, ഈസാ നബി അലൈഹി സ്വലാം വന്നു കഴിഞ്ഞതിന് ശേഷം ഇഞ്ചീലുകളിലും അതാ ചേഞ്ചുകൾ വന്നു. അങ്ങനെ ചേഞ്ചുകൾ വന്നുകൊണ്ടേയിരുന്നത് കൊണ്ട് നബിയുടെ ആവശ്യമുണ്ടായിരുന്നു. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നബിയായതുകൊണ്ടും ഖിയാമത്ത് നാൾ വരെ വരുന്നതായ ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യേണ്ടവരായതുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ഖാലിദതായ മുഇസ്സത്ത് ഇവിടെ വെച്ചുപോയി. ആ മുഇസ്സത്തിന്റെ പ്രത്യേകത എന്താണ്? വള്ളിക്കോ പുള്ളിക്കോ ഇതിൽ വ്യത്യാസം വരുന്നതല്ല, ചേഞ്ചുകൾ നടക്കുന്നതല്ല, അതിനെ ഹിഫ്ള് ചെയ്യാനുള്ള, സംരക്ഷിക്കാനുള്ളതായ ബാധ്യത എന്റേതാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ ഏറ്റെടുത്തത് കൊണ്ട് പിന്നെ നബിയുടെ ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധിവിലക്കുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളെ, പ്രവചനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിനെ സംരക്ഷിച്ചതുപോലെ തന്നെ ഇതാ നമ്മുടെ മുമ്പിൽ ലോകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ കാലഘട്ടങ്ങളിലായിട്ട് അതിനെ സംരക്ഷിക്കാനുള്ളതായ ചില വിഭാഗത്തെ ശിട്ടിച്ചു വിട്ടുകൊണ്ട് അതിനെ സംരക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ നോക്കുക, നമുക്ക് പഠിക്കാനും പാഠവും അതിലാണല്ലോ ഉള്ളത്. മുമ്പുള്ള കാലഘട്ടങ്ങൾ പോകട്ടെ, വരാൻ പോകുന്ന കാലഘട്ടങ്ങൾ പോകട്ടെ, ഇന്നത്തെ കാലഘട്ടങ്ങൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ന് ലോകത്തിൽ പാടുപെട്ടുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് മുഷിഞ്ഞിരുന്നുകൊണ്ട് റൂമിലിരുന്നുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്നതായ ധാരാളം പണ്ഡിതന്മാരെ കാണാം. നൂറുകണക്കിൽ ഗ്രന്ഥങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നാം കണ്ടുകൊണ്ട് കാണുകയാണ്. അറബ് രാഷ്ട്രങ്ങളിലാണ് കൂടുതൽ, അത് കഴിച്ചാൽ പിന്നെ ഇന്ത്യയുടെ വടക്കേ ഇന്ത്യ ഭാഗത്തിലും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താണ് അവർ കാട്ടുന്നതെന്ന് ചോദിച്ചാൽ, പട്ടണത്തിൽ നടക്കുകയാണോ, സഞ്ചരിക്കുകയാണോ, സവാരി ചെയ്യുകയാണോ, അല്ലെങ്കിൽ ബിസിനസ് നടത്തുകയാണോ, വ്യാപാരം നടത്തുകയാണോ, പ്രസംഗിച്ച് നടക്കുകയാണോ? അല്ല. പിന്നെയോ മഹാത്മാക്കളാകുന്ന ഇമാമിങ്ങൾ ജീവിച്ചതുപോലെ അവരവരുടെ ലൈബ്രറിയുടെ പുഴുക്കളായിട്ട് അവർ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആരാണ് അവരെ പ്രയത്നിച്ചത്? ആരാണ് അവർക്ക് പ്രസ് ചെയ്തത്? ആരാണ് അവരെ അതിലേക്ക് തെളിച്ചത് എന്ന് ചോദിച്ചാൽ അള്ളാഹു ഏറ്റെടുത്തതായ ആ വാഗ്ദാനമാണ്. എന്ത്? എന്റെ ഈ പ്രസ്ഥാനത്തെ, എന്റെ ഈ പ്രസ്ഥാനത്തിന്റെ മൂലാധാരത്തെ ഞാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹിന്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനമനുസരിച്ചിട്ട് നാം ഇപ്പോൾ ജീവിക്കുന്നതായ ഈ 15-ാം നൂറ്റാണ്ടിൽ വരേക്കും, അല്ലെങ്കിൽ മനസ്സിലാവാൻ വേണ്ടി 20-ാം നൂറ്റാണ്ടിൽ വരേക്കും, ജനങ്ങളിൽ നിന്നിട്ടൊരു വിഭാഗം, പണ്ഡിതന്മാരിൽ നിന്നിട്ടൊരു വിഭാഗം അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ മയം കലരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രതിരോധ വകുപ്പായിട്ട് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്, ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് എന്തിനുള്ള തെളിവാണ്? ഒരു പുതിയ നബി ഇവിടെ വരേണ്ട ആവശ്യമില്ല എന്നത് നാം കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ ആവശ്യമില്ല, വന്നാൽ തന്നെ അപകടമാണ് സംഭവിക്കുക എന്നതിലേക്കുള്ള തെളിവാണ്. അങ്ങനെ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ആ പറഞ്ഞതായ ആ വാക്ക് പുലർന്ന് കാണാൻ വേണ്ടി കള്ളനബിമാർ പിൻ കാലഘട്ടങ്ങളിലൊക്കെ, നമ്മുടെ കാലഘട്ടങ്ങളിലൊക്കെ കള്ളനബിമാർ വന്നാൽ എന്താ സംഭവിക്കുക? കാലക്രമേണ അവനിങ്ങനെ തോന്നിവാസം പറഞ്ഞിങ്ങനെ ജീവിച്ച് ജീവിച്ച് ജീവിച്ചിട്ട് കൊല്ലാൻ പ്രഖ്യാപിക്കപ്പെട്ടവനാവട്ടെ, പ്രഖ്യാപിക്കപ്പെടാത്തവനാവട്ടെ, കൊല്ലാൻ തന്റെ ഇടമുള്ള ജനങ്ങൾ ഇവിടെ ഇരിക്കട്ടെ, ഇല്ലാതിരിക്കട്ടെ, മുസ്ലിം കമ്മിറ്റികൾ ഉണ്ടാവട്ടെ, സൈന്യങ്ങൾ ഉണ്ടാവട്ടെ, മുസ്ലിം പട്ടാളങ്ങൾ ഉണ്ടാവട്ടെ, ഗവൺമെന്റ് ഉണ്ടാവട്ടെ, അതും പറഞ്ഞു നടക്കുന്ന പ്രാസീകന്മാരുണ്ടാവട്ടെ, പണ്ഡിതന്മാരുണ്ടാവട്ടെ, എന്തുണ്ടായിരുന്നാലും അവരെ നിർമാർജ്ജനം ചെയ്യുവാനും അവരെ ഒതുക്കി അമർത്തുവാനും അവരുടെ പ്രബോധനത്തെ തകർത്തുവാനും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നതായ മന്ദം പിടിച്ച കുണ്ടങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് അല്ലാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല കള്ളനബിമാർ വന്നാലും അതിന്റെ മുമ്പിൽ തുറച്ചു നിൽക്കുന്നതായ മതമായിട്ടാണ് നിങ്ങളുടെ മതത്തെ നിങ്ങൾ കാണുക. കൂട്ടത്തോടുകൂടി കള്ളനബിമാര് ഈ കാലഘട്ടത്തിലല്ല ഉടലെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചതായ വഫാത്തായതായ വിരിപ്പിന്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉടലെടുക്കുക തന്നെ ചെയ്തു. എന്തിനു വേണ്ടിയാണ്? എന്താണ് അതിന്റെ മുമ്പിൽ സംഭവിക്കുക? ഇതുപോലത്തതായ ഗ്രന്ഥം കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിച്ചു? ഇല്ല. അതിനോട് മല്ലിടാനോ മത്സരിക്കാനോ സാധിച്ചു? ഇല്ല. അവിടെയുള്ള മുഅ്മിനീങ്ങളെ അവരുടെ പുതിയ തത്വം കൊണ്ട് പരാജയപ്പെടുത്താൻ സാധിച്ചു? ഇല്ല. ഇത് ഇല്ല എന്നത് ഈ പ്രവർത്തനത്തിലൂടെ ഖിയാമത്ത് നാൾ വരെ വരുന്നതായ ലോക മുസ്ലിങ്ങൾ അമുസ്ലിങ്ങൾ വ്യത്യാസമില്ലാതെ ജനരാശി മനുഷ്യരാശി കണ്ടുപഠിക്കണം. ആ കണ്ടുപഠിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് ഒരു മാസം പൂർത്തിയായി മുമ്പ്, 15 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് കള്ള നബിമാരെ ഇവിടെ ഉടലെടുപ്പിച്ചു. ആ കള്ള നബിമാരോട് മുസ്ലിങ്ങൾ പോരാടാൻ വേണ്ടി ഇവിടെ 11 നേതൃത്വത്തോടുകൂടി സൈന്യത്തെ തെളിക്കുകയും ചെയ്തു എന്ന് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതാണ്. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവല്ലോ. പിന്നെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ആദ്യമായിട്ട് ഉടലെടുത്തത് തുലൈഹ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ തുലൈഹ നബുവത്ത് വാദിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ തന്നെ അവൻ എന്ന് പറഞ്ഞ് ശരിയല്ല, കാരണം പിന്നെ മുസ്ലിം ആവാൻ പോകുന്ന വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ വിശാലമായി. അവസാനം തുലൈഹയുടെ പിന്നിൽ തയ്യി ഗോത്രക്കാർ, അദീബ് ഹാത്തിം ഉണ്ടല്ലോ, ഹാത്തിം തായി, തായിന്റെ ഗോത്രത്തിന്റെ പേരാണ് തയ്യ് ഗോത്രം എന്ന് പറഞ്ഞാൽ. ഹദീബ് ഹാത്തിം എന്ന് പറഞ്ഞാൽ സഹാബിയാണ്, അയാളുടെ വാപ്പ ഹാത്തിമാണ്. ഹാത്തിം ക്രിസ്ത്യാനിയാണ്, എങ്കിലും അറബ് രാഷ്ട്രത്തിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിട്ട് അറിയപ്പെട്ട ആളാണ് ഹാത്തിമുത്തായി. ഹാത്തിമുത്തായി ഇരിക്കുന്ന ഒട്ടകത്തെ അറുത്തിട്ടാണ് അദ്ദേഹം ജനങ്ങൾക്ക് അതിഥിയെ സ്വീകരിക്കാറുള്ളത്. ഒന്നുമില്ലെങ്കിലും മൂപ്പര് കയറിയിരിക്കുന്ന ഒട്ടകത്തെ താഴെ ഇറങ്ങിയിട്ട് അറുത്തു കൊടുക്കും. അങ്ങനെ ജീവിച്ച ആളാണ് ഹാത്തിമുത്തായി. അപ്പോൾ തയ്യ് ഗോത്രം, ഈ തയ്യ് ഗോത്രമെല്ലാം തലഹയുടെ പിന്നിൽ കീഴടങ്ങി. അങ്ങനെ അദീബ് ഹാത്തിം റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നടന്നതായ സഹാബി ആയതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തെളിച്ചതായ പട്ടാളത്തിന്റെ കൂടെ അദി ഉണ്ടായിരുന്നു. അത് കാരണത്താൽ പെട്ടെന്ന് അദീബ് ഹാത്തിമിന്റെ പ്രവർത്തനം കാരണത്താൽ തന്ത്രപ്രധാനമായി സ്ഥലം, സ്വന്തം കുടുംബത്തിന്റെ ഇടയിൽ അവരെങ്ങനെയാണ് തളിക്കേണ്ടത്, അവരെങ്ങനെയാണ് കൃത്രിമത്തോടുകൂടി അല്ലെങ്കിൽ യുക്തിയുക്തം അവരെങ്ങനെയാണ് എന്റെ ഭാഗത്തിലേക്ക് തെളിക്കേണ്ടത് എന്നത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അധികം അങ്ങനെ ട്രെയിനിങ് നേടി പരിചയമുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ഗോത്രക്കാരാണ്. അതുകൊണ്ട് ഗോത്രക്കാരെ പെട്ടെന്ന് ക്ലിയർ ആക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തിലേക്ക് മുസ്ലിങ്ങളുടെ സൈന്യത്തിലേക്ക് ചേർക്കാൻ അവരെ കൊണ്ട് സാധിക്കുകയും ചെയ്തു. അങ്ങനെ മുസ്ലിങ്ങളുടെ സൈന്യത്തിൽ വലിയൊരു സംഘം കൂടുകയും തൽഹയുടെ സംഘം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൈന്യം പരാജയപ്പെടുകയും ചെയ്തു. മാഅ്ത്വയ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ആണ് അവിടെ ബസാഹ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്, തയ്യ ഗോത്രക്കാരുടെ വെള്ളമുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ യുദ്ധം നടന്നിരുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മുർത്തദ്ദീങ്ങൾ, തൽഹയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന മുർത്തദ്ദീങ്ങൾ ഷാമിലേക്ക് ഓടി, തൽഹയും ഷാമിലേക്ക് ഓടി. എന്നിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ തൽഹ മദീനയിലേക്ക് മടങ്ങി വരികയും, നിങ്ങൾ പണ്ട് നുബുവത്ത് വാദിച്ചവരല്ലേ എന്ന് ചോദിച്ചപ്പോൾ, അതെ, അത് യുദ്ധത്തെ വ്യാപകമായ കാലഘട്ടത്തിൽ സത്യം അസത്യം ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാലഘട്ടത്തിൽ വന്നുപോയതാണ് ഇസ്ലാം, എല്ലാ തെറ്റുകളെയും പാപങ്ങളെയും പൊറുക്കുന്ന മതമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ക്ഷമിക്കുകയും അദ്ദേഹത്തിന്റെ പാശ്ചാത്താപത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്ഷമയാചനത്തെ സ്വീകരിക്കുകയും അതിനുശേഷം അദ്ദേഹം ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടി. ഇറാഖിൽ നടന്നതായ യുദ്ധങ്ങളിലെല്ലാം അയാൾക്ക് നല്ല പങ്കുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളോട് ചെയ്തതായ യുദ്ധങ്ങളിൽ മുസ്ലിങ്ങളോട് കൂടി അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് യുദ്ധം ചെയ്ത വ്യക്തിയായിരുന്നു. അത് തുലൈഹയുടെ സ്ഥിതിയാണ്. എന്നാൽ അതിനുശേഷം പിന്നെ ഒരു വ്യക്തി മാലിക് ഇബ്നു നുവൈറ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ കൂടുതൽ യുദ്ധത്തിൽ പങ്കുവഹിച്ച വ്യക്തിയാണ്. മുർത്തദ്ദാവാൻ വേണ്ടി മുർത്തദ്ദായവരുടെ പിന്നിലാണ് നടന്നുകൊണ്ട് മുർത്തദ്ദായവരെ ഇസ്ലാമിൽ നിന്നിട്ട് വ്യതിചലിപ്പിക്കാൻ വേണ്ടി പാടുപെട്ടുകൊണ്ട് കുറെ ധാരാളം കബീലുകളെ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിർത്തിയതായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് മാലിക് ഇബ്നു നുവൈറ. പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ചും അവസാനം ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പട്ടാളവും സൈന്യവും കണ്ടപ്പോൾ, ചോദ്യോത്തരങ്ങളും നടന്നപ്പോൾ, വാദപ്രതിവാദം നടന്നപ്പോൾ അവസാനം മാലിക് ഇബ്നു നുവൈറയും കീഴടങ്ങി എന്നതായ ഒരു റിപ്പോർട്ടുണ്ട്. അങ്ങനെ മാലിക് ഇബ്നു നുവൈറയെ മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു അസീറായിട്ട് കീഴടക്കിയതിന്റെ ശേഷം ആ സന്ദർഭത്തിൽ നല്ല തണുപ്പ്, ആ ഭാഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നല്ല തണുപ്പ് വന്നപ്പോൾ ഖാലിദ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്താണ്? നിങ്ങളുടെ അധീനത്തിൽ അഭയാർത്ഥികളായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ദിഫ് നൽകേണ്ടതാണ്. ദിഫ് എന്ന് പറഞ്ഞാൽ ചൂടെന്ന് പറഞ്ഞാൽ തണുപ്പുള്ള സമയമാകുമ്പോൾ തണുപ്പിനുള്ള പ്രതിരോധ വകുപ്പുകൾ എന്തെല്ലാം ഉണ്ടോ, വിരിപ്പാണെങ്കിൽ വിരിപ്പ്, പുതപ്പാണെങ്കിൽ പുതപ്പ്, അതെല്ലാം നൽകേണ്ടതാണ് എന്നതായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ തെറ്റായിട്ട് ചില സഹാബാക്കൾ മനസ്സിലാക്കിയിട്ട് അത് സിഗ്നലായിരിക്കും കൊല്ലാനുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് കൊല്ലപ്പെടുകയും ചെയ്തു. മാലിക് ഇബ്നു നുവൈറയും കൂട്ടുകാരെയും അല്പം പേരെ മാത്രമായിരുന്നു. ഇത് കേട്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അത് കാരണത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവർക്കും അവരുടെ കുടുംബത്തിനും ദിയ നൽകുകയും ചെയ്തു. എന്താണ് അതിന്റെ നഷ്ടപരിഹാരം? കൊന്നവർക്ക് പിഴച്ചു കൊല നടന്നാൽ അതിനുള്ളതായ നഷ്ടപരിഹാരമുണ്ടല്ലോ ഇസ്ലാമിൽ, ദിയത്ത് എന്നാ പറയുക, അത് നൽകുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അതിനുശേഷം പിന്നെ ഉടലെടുക്കുന്നത് സജാഹാണ്. സജാഹ എന്ന് പറയുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട്, സജാഹ ബിൻതുൽ ഹാരിസ് തഗ്ലുബിയ, തഗ്ലുബി ഗോത്രക്കാരിയായ ഒരു സ്ത്രീ നബിച്ചി, ആ നബിച്ചി ഇവിടെ നുബുവത്ത് വാദിച്ചു വന്നു എന്നാണ്. അങ്ങനെ അവളുടെ പ്രവർത്തനവും വളരെ വിശാലമായി പ്രവർത്തിച്ചു. അവൾക്ക് ധാരാളം പേരെയും അവളുടെ പിന്നിൽ കൂടാൻ കിട്ടുകയും ചെയ്തു. എന്നിട്ട് അവൾ കള്ള ഖുർആനുകളൊക്കെ, കൃത്രിമ ഖുർആനുകളൊക്കെ, ഖുർആനും ഖുർആനുള്ള ആയത്തുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് ജിബ്രീൽ ഇറങ്ങിയതാണ്, ജിബ്രീൽ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് പലതും ഉണ്ടാക്കിയെന്നൊക്കെ നാം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അവളോട് മല്ലിടാനും മത്സരിക്കാനും വേണ്ടിയിട്ട് മുസൈലിമത്തുൽ കദാബ് എന്ന് പറയുന്ന പടുകള്ളനാകുന്ന വലിയ കള്ളനബി ഉണ്ടല്ലോ, ആ കള്ളനബി ഉടലെടുത്തതായ വാർത്ത കേട്ടപ്പോൾ അവൾ അവിടെ നിന്നിട്ട് ഇറക്കി വിട്ടതായ ഖുർആനായിരുന്നു. അഇദ്ദുർ റികാബ് വസ്തഇദ്ദു ലിന്നിഹാബ് സുമ അഗീറു അലർ റബാബ് ഫലൈസ ദൂനഹും ഹിജാബ്, അവൾ പറയുന്ന വേർഡ്സുകളാണ്. ഇത് ഖുർആനായിട്ടാണ് അവൾ ഇത് ജനങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നത്. തയ്യാറായിക്കോളി, നമുക്ക് ഇനി പോരാടലല്ലാതെ നിർവാഹമില്ല എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. പക്ഷേ അത് ഖുർആൻ പോകട്ടെ, ഖുർആന്റെ അടുക്കലേക്ക് അടുക്കാനുള്ള ചെരുപ്പ് പോലും ആക്കാൻ പറ്റുന്നതല്ല ഈ വേർഡ്സുകൾ എന്നത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കാരണം സാഹിത്യത്തിൽ അതിനൊരു സ്ഥാനവും ഇല്ലാത്തതായ വേർഡ്സുകളാണ്. ഖുർആനോട് മല്ലിടാൻ വേണ്ടി ഏത് സാഹിത്യകാരൻ മുന്നോട്ട് വന്നാലും അവരുടെ നാവിലും ഹൃദയത്തിലുമുള്ള കഴിവിനെ അല്ലാഹു സുബ്ഹാനഹു വതആല വെലിച്ചു കളയുന്നതാണെന്ന് നാം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം അവളെക്കുറിച്ച്, അവളെ പിന്നിൽ അണിനിരന്നതായ ഒരു ഉതാരിദ് ഇബ്നു ഹാജിബ് എന്ന് പറയുന്ന ഒരു കവി പാടുകയാണ്, അംസത് നബിയ്യതുന ഉൻ തന്നതീഫു ബിഹാ വാസ്ബഹത് അംബിയാഉന്നാസി സുക്റാനാ, ജനങ്ങൾക്കൊക്കെ പുരുഷന്മാരാണ് നബിയെ കിട്ടിയത്, പുരുഷന്മാരായ നബികളെയാണ് കിട്ടിയത്, നമുക്കൊരു പെണ്ണ് നബി സ്ത്രീ നബിയെ കിട്ടിയിരിക്കുകയാണെന്ന് പാട്ടുപാടിയെന്നാണ്. അങ്ങനെ അവളുടെ പ്രവർത്തനം വ്യാപകമായ സമയത്ത് അവളുടെ പിന്നിലുള്ളതായ ശക്തി കൊള്ളുന്ന ശക്തിയാണെന്ന് കണ്ടപ്പോൾ മുസൈലിബ എന്ത് തീരുമാനിച്ചു? യുദ്ധം ചെയ്താൽ ശരിയാവൂല, എന്നിട്ട് നമുക്കൊരു കൂറ് കച്ചവടം നടത്താം, ഒരു കമ്പനി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ മൂപ്പൊട്ടിയായിട്ട് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇടുകയും അവളുടെ പട്ടാളം എത്തിക്കഴിഞ്ഞപ്പോൾ ഇവനും അവളുമായിട്ട് തനിച്ച് ഒരു ഹൈമയിൽ ഒരുമിച്ച് കൂടിയിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു എന്നാണ്. ആരെ? കള്ളനബിയും കള്ളനബിച്ചിയും കൂടിയിട്ട്. അങ്ങനെ ഓരോ പേരും എന്താണടോ നിനക്ക് വരുന്ന വഹികളെന്ന് അവൾ ചോദിക്കുന്നു. അങ്ങനെ അവൻ അവന്റെ പിശാചിക വഹി അവൻ ഇട്ട് കൊടുക്കുകയാണ് അവൾക്ക്. എന്നിട്ട് അവളോട് ഇവനും ചോദിക്കുന്നു. അപ്പോൾ അവളും അവളുടെ അടുക്കലുള്ളതായ പൈശാചിക വഹി ഇട്ട് കൊടുക്കുകയാണ്. അതൊന്നും ഇങ്ങനെയുള്ള എൽമിന്റെ സദസ്സിൽ പറയാൻ പറ്റുന്നതായ വേഴ്സുകളല്ല. കാരണം അവിടെ തനിച്ചിട്ടാവുമ്പോൾ, പ്രത്യേകിച്ച് വിഡ്ഢികളാവുമ്പോൾ, പ്രത്യേകിച്ച് തോന്നിവാസികളാവുമ്പോൾ, പ്രത്യേകിച്ച് ഇസ്ലാമിനോടും അള്ളാഹുവിനോടും വഹിയിനോടും മല്ലിടാൻ വേണ്ടി പോരാടുന്ന വിഭാഗമാകുമ്പോൾ അവര് ഒറ്റക്കാവേണമെന്നില്ല, ഒറ്റക്കല്ലാത്ത രൂപത്തിൽ തന്നെ പരസ്യ വ്യഭിചാരം നടത്തുന്ന വിഡ്ഢികളാണല്ലോ അങ്ങനെയുള്ള വിഭാഗം എന്നിരിക്കുമ്പോൾ ഒറ്റക്കൊരു ഹൈമിലിരുന്നിട്ട് എന്തായിരിക്കും പറയുക, എന്തായിരിക്കും ചെല്ലുക എന്നൊക്കെ ഇവിടെ പറയാൻ പറ്റുന്ന സദസ്സേ അല്ല. അശ്ലീലം മാത്രമേ പിന്നെ അവിടെ പറഞ്ഞിട്ടുള്ളൂ. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവർ പറഞ്ഞതായ അശ്ലീല വേഴ്സുകളെയെല്ലാം അദ്ദേഹത്തിന്റെ അൽബിദായ ഉന്നിഹായിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഞാനിവിടെ അത് പറയുന്നില്ല. ചുരുക്കത്തിൽ തോന്നിവാസങ്ങൾ അവരങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ അവർ ഭാര്യയും ഭർത്താവുമായി സ്വീകരിക്കുകയും ചെയ്തു സ്വയം തന്നെ. എന്നിട്ട് അവൻ അവൾക്ക് കൊടുത്തതായ മഹർ എന്തായിരുന്നു? എന്റെയും നിന്റെയും ഉമ്മത്തികൾക്ക് മഗ്രിബ് ഈശ നമസ്കാരവും സുബ്ഹ് നമസ്കാരവും ഫ്രീ. അതാണ് മഹർ. ആർക്കുള്ള മഹർ? അവൾക്കുള്ള മഹർ, അവന്റെ വകയിൽ കൊടുത്തതായ മഹർ. മനസ്സിലായില്ലേ? അങ്ങനെ ആ തീരുമാനത്തോടുകൂടി കല്യാണം നടന്നു എന്നതാണ് ഈ രണ്ട് കള്ളനബിമാർ യമാമയിൽ. പക്ഷേ ഇവിടെ ഖാലിദും പട്ടാളവും ആദ്യം എക്രിമ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടില്ല ആരെയാണ് ഇവിടുന്ന് അയച്ചത്? അബൂബക്കർ സിദ്ദീഖ്. എക്രിമനെയും ശുറഹബീൽ ഇബ്നു ഹസൻ റളിയല്ലാഹു തആല അൻഹുമ രണ്ടാളെയുമാണ്. ഈ രണ്ടാൾ അവിടെ അയച്ചപ്പോൾ മുസൈലിമത്തുൽ കദ്ദാബിന്റെ പിന്നിൽ അണിനിരന്ന ആൾക്കാര് 40,000 സൈന്യം മാത്രമാണ്. പട്ടാളം 40,000 പൊതുജനങ്ങൾ എത്രയാണെന്ന് പറയേണ്ടതില്ല. അപ്പോൾ സൈന്യം മാത്രം 40,000 ഉള്ളത് കൊണ്ട് എക്രിമത്ത് കൂടുതൽ, റളിയല്ലാഹു തആല അൻഹു അബൂജഹലിന്റെ മകനാണ്, അദ്ദേഹം കൂടുതൽ യുദ്ധത്തിൽ ട്രെയിനിംഗ് ഉള്ള വ്യക്തിയല്ലാത്തതുകൊണ്ട്, കമാൻഡറായിട്ട് പ്രാക്ടീസ് ഇല്ലാത്ത വ്യക്തിയായതുകൊണ്ട് തൽക്കാലം മൂപ്പർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ മൂപ്പർ അബൂബക്കർ സിദ്ദീഖിൽ നിന്നിട്ട്, ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നിട്ട് സഹായം പ്രതീക്ഷിക്കുകയായിരുന്നു. സഹായം എത്തിയത് ആരെയാണ്? എല്ലാവർക്കും പാഠം പഠിപ്പിക്കേണ്ട ആളെയാണ്. ആരാണത്? സൈഫുല്ലാ ഖാലിദ് ഇബ്നു വലീദ്. അള്ളാഹുവിന്റെ വാളാകുന്ന ഖാലിദുമാണ് പട്ടാളവുമായി അവിടേക്ക് എത്തിയത്. ഖാലിദ് എത്തി എന്ന വാർത്ത കേട്ടപ്പോൾ അവൾ അവിടുന്ന് ഒളിച്ചോടി. ആര്? ഈ കള്ള നബിച്ചിന്റെ അഡ്രസ് ഇല്ല, അവളെ പിന്നെ കണ്ടതുമില്ല, എവിടെയോ പോയി അഭയം തേടി രക്ഷപ്രാപിച്ചു എന്നാണ്. അവിടെ പിന്നെ ശരിക്ക് തയ്യാറായ സയ്യിദായിട്ട് മുൻപിൽ ഖാലിദിന് കിട്ടിയത് ആരെയാണ്? മുസൈലിമത്തുൽ കദ്ദാബും 40,000 പേരെയുമാണ്. അവരുമായിട്ട് പോരാടാൻ വേണ്ടി പിന്നെ ഖാലിദ് തീരുമാനിക്കുകയും ചെയ്തു. വിശദമായിട്ട് ഈ സംഭവം മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഷോർട്ടായിട്ട് വിഷയത്തിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കളയാം. അതെ, നമുക്കറിയാം മുസൈലിമത്തുൽ കദ്ദാബ് അള്ളാഹു റസൂലിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉടലെടുത്തതായ കള്ളനബിയാണ്. അവൻ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കത്ത് റസൂലില്ലാഹി ഇലാ മുഹമ്മദിൻ റസൂലില്ലാഹി അമ്മാ ബഅദു എന്നോർട്ടാവും പറയുന്നത്. അള്ളാഹന്റെ ദൂതനാകുന്ന മുസൈലിമിൽ നിന്നിട്ട് അള്ളാഹന്റെ ദൂതനാകുന്ന മുഹമ്മദിലേക്ക്, എന്നാൽ നിങ്ങൾക്ക് പകുതി മതം ലോകം ദുനിയാവ് നമുക്ക് പകുതിയായി ഓഹരിവെച്ചെടുക്കാം, നിങ്ങൾ പകുതി നബി ആയിക്കോളെ, ഞാൻ പകുതി നബി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ എഴുത്ത് വായിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞു, ആ എഴുത്ത് കൊണ്ടുവന്ന ആളോട് മർസൂലിങ്ങളെ കൊല്ലപ്പെടാറില്ലെങ്കിൽ അയക്കപ്പെട്ട വ്യക്തി പ്രതിനിധിയെ കൊല്ലപ്പെടുക എന്ന സമ്പ്രദായം ലോകത്തിൽ അനുഭവിച്ചിരുന്നേനെ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുകയും അനുവദനീയമായിരുന്നു എങ്കിൽ ഞാൻ നിങ്ങളുടെ കഥ കഴിച്ചിരുന്നേനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയും അവർ വിട്ടയക്കുകയും ചെയ്തു. എന്നിട്ട് മഹാനായ സെയ്ദ് ഇബ്നു ഹബീബ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിനിധിയായിട്ട് അയക്കുന്നത്. ആരിലേക്ക്? മുസൈലിമത്തൽ കദ്ദാബിലേക്ക്. മിൻ മുഹമ്മദിൻ റസൂലില്ലാഹി ഇലാ മുസൈലിമത്തൽ കദ്ദാബ്, പടുകള്ളനായ മുസൈലിമയിലേക്ക് അല്ലാഹ് റസൂലായ മുഹമ്മദിൽ നിന്നിട്ട് എഴുതുന്ന എഴുത്ത് എന്നായിരുന്നു. അങ്ങനെ അവൻ ഈ എഴുത്ത് വായിച്ചു ഉടനെ തന്നെ എഴുത്ത് കൊണ്ടുപോയ വ്യക്തിയെ വിളിച്ചിട്ട് ആരടാ ഇത് എഴുതിയത് എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിന് ഹാജരാക്കുകയും മഹാനായ ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അതശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ ദൂതനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു അതശ്ഹദു അന്നീ റസൂലുള്ളാ, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ആ ചോദിച്ച ചോദ്യത്തിന് മറുപടിയില്ല. ഒരു പ്രാവശ്യം ചോദിച്ചു, മറുപടിയില്ല. രണ്ടാം പ്രാവശ്യം ചോദിച്ചു, മറുപടിയില്ല. ഞാൻ കേൾക്കുന്നില്ല എന്നാണ്, എന്റെ കാതിന് കേൾക്കാനുള്ള ശക്തിയില്ല നിന്റെ വേഴ്സുകൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അങ്ങനെ അദ്ദേഹം മൂന്ന് പ്രാവശ്യവും പൊട്ടനായി അഭിനയിച്ചപ്പോൾ, അല്ലെങ്കിൽ പൊട്ടനായ രൂപത്തിൽ അദ്ദേഹം അവിടെ ഇരുന്നപ്പോൾ, ചെയ്ത് പൊട്ടൻ എനക്കറിയുകയില്ല, കേൾക്കുന്നില്ല, അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് കേൾവിയുണ്ട്, അവന്റെ പേര് കേൾക്കുമ്പോൾ കേൾവിയില്ല. ഇത് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. അതെ, പ്രതിനിധിയെ ശിക്ഷിക്കാന്നുള്ളത് മുസ്ലിങ്ങൾ ചെയ്യുകയില്ല, മുസ്ലിങ്ങൾ ചെയ്യാൻ പാടുള്ളതുമല്ല. അവൻ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു? മഹാനായ ഹബീബ് ഇബ്നു സയ്യിദിനെ കഷ്ണം കഷ്ണമായി തുണ്ട് തുണ്ടായിട്ട് കഷ്ണിക്കാൻ ജീവനോടുകൂടി ആരംഭിച്ചു. ആദ്യം കൈ കഷ്ണിച്ചു, രണ്ടാം കൈ കഷ്ണിച്ചു, കാല് കഷ്ണിച്ചു, കാത് കഷ്ണിച്ചു, മൂക്ക് കഷ്ണിച്ചു, ജീവനോടുകൂടി കഷ്ണിച്ച് കഷ്ണിച്ച് കഷ്ണിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിന് വധിച്ചിരുന്നത്. റളിയല്ലാഹു തആല അൻഹു അവസാന നിമിഷം വരേക്കും ആത്മാവ് അവരുടെ കൂടെ ശേഷിക്കുന്ന നിമിഷം വരേക്കും അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ എന്നത് മാത്രമേ അവർ കേട്ടിട്ടുള്ളൂ, എന്നതിന് മാത്രമേ അവർ മറുപടി നൽകിയിട്ടുള്ളൂ. അവൻ പറയുന്ന വാക്കിന് അധീനപ്പെട്ടിട്ടേയില്ല. എന്തുകൊണ്ടാണ്? ട്രെയിനിങ് ആണത്. എവിടുന്ന് കിട്ടിയ ട്രെയിനിങ് ആണ്? മഹദിയായ നുസൈബ ബിൻത് കഅബ് ബിൻ അൽ മദനിയ്യ റളിയല്ലാഹു തആല അൻഹയുടെ മകനാണ് അവര്. പിന്നെങ്ങനെയാണ് പറയുക? പിന്നെങ്ങനെയാണ് ഈ ഈ നിലക്കുള്ളതായ ആ സമീപനം മുസൈലിമയുമായിട്ട് അദ്ദേഹത്തിൽ നിന്നിട്ട് ഉണ്ടാവാതിരിക്കുക? ആരാണ് നുസൈബ? അള്ളാഹുവിന്റെ റസൂലിന്റെ പരിസരത്തിൽ നിന്നുകൊണ്ട് വാള് പിടിച്ച് പരിചയ പിടിച്ചുകൊണ്ട് ഉഹദ്രണാംഗളത്തിൽ പോരാടിയതായ മഹദിയാണ് എന്ന് നമുക്ക് പരിചയമുണ്ട് ഇല്ലേ? കേട്ടിട്ടില്ലേ? ഉമ്മു ഇമാറ നുസൈബ ബിൻത് കഅബ് ബിൻ അൽ മദനിയ്യ റളിയല്ലാഹു തആല അൻഹ, ആ മഹദി വളർത്തിയതായ മകനാണ്. അതുകൊണ്ട് തന്നെയാണ്, അതേ, വളർത്തുന്നവർ നന്നാവണം. നല്ല ഉമ്മയാണെങ്കിൽ അവരിൽ നിന്നിട്ട് ജനിക്കുന്ന കുട്ടികൾ നല്ല കുട്ടികളായിരിക്കും, നല്ല വാപ്പയാണെങ്കിൽ അവരിൽ നിന്നിട്ട് ജനിക്കുന്ന കുട്ടികളും അല്ലെങ്കിൽ വളർത്തുന്ന കുട്ടികളും നല്ല മക്കളായിരിക്കും. അതുകൊണ്ടാണത് നാം കണ്ടത് റിസൾട്ട്. ഇനി പിന്നെ നമുക്ക് വിഷയത്തിൽ തുടർന്നിട്ട് അവിടേക്ക് എത്തേണ്ടി വന്നാൽ എത്താം, അല്ലെങ്കിൽ അവിടേക്ക് എത്തേണ്ട ആവശ്യമുണ്ടായാൽ ചർച്ച ചെയ്യേണ്ടി വന്നാൽ വീണ്ടും മടങ്ങാം ഇൻഷാ അല്ലാ. അങ്ങനെ നബിയുടെ എഴുത്തിൽ എന്താണ് നബി പറഞ്ഞത്? എടോ, നീ പറഞ്ഞതുപോലെ ഭൂമി കഷ്ണിച്ചിട്ട് രണ്ടോ ഓരി വെക്കാനുള്ള അധികാരം നിനക്കുമില്ല എനിക്കുമില്ല. ഇന്നൽ അർളില്ല, ഭൂമി അള്ളാഹുവിന് മാത്രമുള്ളതാണ്, അള്ളാഹു അധീനപ്പെടുത്തിയ സാധനമാണ് ഭൂമി. യൂരിതുഹ ലിമയ്യശാഉ മിൻ ഇബാദിഹി വൽആഖിബതു ലിൽമുത്തഖീൻ, അവന്റെ അടിമകളിൽ നിന്നിട്ട് ആർക്കാണ് കൊടുക്കാൻ അവൻ ഉദ്ദേശിക്കുന്നത്? അവർക്ക് അനന്തരാവകാശമായിട്ട് അള്ളാഹു ഭൂമിയിലുള്ളതായ അധികാരം കൊടുക്കുന്നു. നിനക്കുമല്ല എനിക്കുമല്ല, എനക്ക് തന്നാൽ എനിക്കുണ്ട്, നിനക്ക് തന്നാൽ നിനക്കുണ്ട്, ആരുടെയും അധീനത്തിൽപ്പെട്ട തല്ല. വല്ലാഖിബത്തു, അവസാന വിജയം, ലിൽ മുത്തഖീൻ, അല്ലാഹുവിനെ ഭയന്നിട്ട് ജീവിക്കുന്നവർക്ക് മാത്രമാണ്. അങ്ങനെ ഖാലിദിന്റെ പട്ടാളം അതാ എത്തുന്നു യമാമയിലേക്ക്. ഖാലിദിന്റെ പട്ടാളം അവിടെ എത്തിയതോടുകൂടി ഈ മുസൈലിമ റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്ത് മദീനയിൽ വന്നിരുന്നു ഇസ്ലാം മതം വിശ്വസിക്കാൻ വേണ്ടി. മുർത്തദ് എന്ന് പറയലപ്പോഴാണ് മുമ്പ് മുസ്ലിമായിട്ട് നേരെ അല്ലെങ്കിലും അഭിനയിച്ചിട്ടെങ്കിലും മുസ്ലിമാവും വരണമല്ലോ. സൂറത്തുൽ ബഖറ കംപ്ലീറ്റ് ഇവിടുന്ന് മദീനയിൽ നിന്നിട്ട് കേട്ടുപോയ വ്യക്തിയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനുള്ളതായ സദസ്സിലേക്ക് സൂചിപ്പിച്ചിട്ട് ഒരവസരത്തിൽ പറഞ്ഞതായിട്ട് ഒരു ഹദീസ് കാണുന്നു. ശക്തിയില്ലെങ്കിലും ആ ഹദീസ് ചരിത്രകാരന്മാർ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്യുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ ആ സദസ്സ് നോക്കിയിട്ട് പറഞ്ഞു എന്നാണ്. എന്ത്? ഈ കൂട്ടത്തിൽ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയുടെ ഒരണപ്പല് ഈ കാണുന്ന ഉഹദ് പർവ്വതത്തിനേക്കാളും വെയിറ്റ് കൂടിയതാണ് നരകത്തിൽ. അവനായിരുന്നു മുസൈലിമത്തുൽ കദ്ദാബ്. ആ സദസ്സിലുണ്ടായിരുന്നു അവൻ എന്നർത്ഥം. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്ത പ്രത്യേക ആ മുഇസ്സത്തിലൂടെ അതേപോലെ വഹയിലൂടെ ലഭിക്കുന്നതായ വാർത്തകളാണ്. കമ്പിയില്ല, കമ്പിയിലൂടെ കിട്ടുന്ന വാർത്തയാണ്. യുദ്ധം പൊടിപാറുന്നു, യുദ്ധം തകൃതിയായിട്ട് ആരംഭിച്ചു. അവിടെ നടക്കുന്ന യുദ്ധത്തിന്റെ സ്ഥിതി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ 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 രൂപത്തിൽ തന്നെ അതിനെ നമുക്ക് രൂപാന്തരപ്പെടുത്താം. സാധാരണ യുദ്ധമല്ല, അസാധാരണ യുദ്ധമെന്നാണ് അർത്ഥം എന്നർത്ഥം. കാരണം 40,000 സൈന്യത്തിന്റെ മുമ്പിൽ ഏതാനും കൈകൊണ്ടെണ്ണം മാത്രമുള്ള ആയിരങ്ങളെ മുസ്ലിങ്ങളിലുള്ളൂ. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും സമൂഹമാണ്, ആ സമൂഹത്തോടാണ് അവരുടെ നാട്ടിൽ പോയിട്ട് യുദ്ധം ചെയ്യുന്നത്. അവിടെ ഹദീഖത്തുൽ മൗത്ത് എന്ന പേരിൽ ചരിത്രത്തിൽ പേരെടുത്ത ഒരു ഹദീഖ ഉണ്ടായിരുന്നു. എന്താണ് ഹദീഖയുടെ പേര്? ഹദീഖത്തുൽ മൗത്ത്, മരണത്തോട്ടം എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ റീഡടിച്ചാൽ ഈച്ച വീഴുന്നത് പോലെ ജനങ്ങളുടെ തല അവിടെ അരിയപ്പെട്ടുകൊണ്ട് വീഴ്ന്നു പോയതായ സ്ഥലം ആ തോട്ടത്തിന്റെ അകത്ത്. ഈ തോട്ടത്തിന്റെ അകത്ത് ആരായിരുന്നു ഉണ്ടായതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അവരുടെ പ്രസിഡന്റാണ്. അവരുടെ പ്രസിഡന്റിന്റെ കേന്ദ്രം അവിടെയായിരുന്നു, അവരുടെ നേതാവിന്റെ കേന്ദ്രം അവിടെയായിരുന്നു, അവരുടെ കള്ളനബിയുടെ കേന്ദ്രം അവിടെയായിരുന്നു. ആ കേന്ദ്രത്തെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ആ തോട്ടത്തിന്റെ അകത്ത് 10,000 ഒരുമിച്ചു കൂടിയത്. മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ സൈന്യം, ഖാലിദിന്റെ പട്ടാളം, പുറത്തുള്ളതായ ശത്രുക്കളോടെല്ലാം പോരാടിയിട്ട് അവരോടെല്ലാം യുദ്ധം ചെയ്തിട്ട് മുസ്ലിങ്ങളിൽ നിന്നിട്ടും ധാരാളം കഴുത്തുകൾ അവിടെ അരിയപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതായ ഒരു ഭീമമായ അപകടത്തിലാണ് മുസ്ലിങ്ങൾ ചെന്നു ചേർന്നതെന്ന് അവർക്ക് അറിയാം. അതോടുകൂടി തന്നെ പിൻവലിക്കാതെ അവരത് ആ തോട്ടത്തിൽ ചെല്ലുക തന്നെ വേണമെന്ന് നിർബന്ധമുള്ള ധാരാളം പേര് അവരുടെ കൂടെയുണ്ട്. അതിൽ മെയിൻ ആളാണ് ഖാലിദ് ബിൻ വലീദ്, പടികള്ളനായ അല്ലാഹു റസൂലിന്റെ ഹയാത്ത് കാലത്തിൽ വരേക്കും ഹയാ ഇല്ലാതെ, ലജ്ജയില്ലാതെ ഞാൻ നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തേക്കാൻ കൂസാതെ മടിക്കാത്ത കൂട്ടാക്കാത്തതായ ആ വിഡ്ഢിയുടെ തല ഞാൻ എടുക്കുക തന്നെ ചെയ്യുമെന്ന നിർബന്ധം ആർക്കുണ്ടായിരുന്നു? മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അനുവിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ മകനെ അയക്കപ്പെട്ടപ്പോൾ, റസൂലിന്റെ പ്രതിനിധിയായിട്ട് അയക്കപ്പെട്ടപ്പോൾ ആ മകനെ തുണ്ടുതുണ്ടായി കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചത് കണ്ടതായ മഹദിയായ നാം കേട്ടതായ നുസൈബ ബിൻത് കാബിൽ മദനിയ റളിയല്ലാഹു തആലയും അവിടെ വാള് പിടിച്ചിട്ട് ധൈര്യത്തോടുകൂടി പോർക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പകരം ചോദിക്കാൻ വേണ്ടി. കാരണം അവരും ഇവിടെ സത്യം ചെയ്തിരിക്കുകയാണ്. ഈ സംഭവം നടന്നപ്പോൾ അവരോട് ഞാൻ പകരം ചോദിക്കുക തന്നെ ചെയ്യുമെന്നും, അതുപോലെ തന്നെ ജീവിതത്തിൽ മുസ്ലിം അമുസ്ലിമായി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും ദുഃഖമുണ്ടായ, അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ദുഃഖം ആചരിക്കേണ്ടി വന്നതായ ഒരു വേള ഏതായിരുന്നു? അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയമായ കരളായ മഹാനായ ശുഹദാക്കളുടെ നേതാവായ സയ്യിദ് ശുഹദായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഥ കഴിച്ച, അവരുടെ കരൾ മുറിച്ചെടുത്ത, അവരുടെ വയറിലേക്കോ അല്ലെങ്കിൽ നെഞ്ഞിലേക്കോ ഹറബത്ത് കൊണ്ടെറിഞ്ഞതായ വഹ്ഷിയ് ഇബ്നു ഹർബ് എന്ന് പറയുന്നതായ സഹാബിയും അവരുടെ കൂടെയുണ്ട്. അദ്ദേഹം മുമ്പ് തന്നെ ശപഥം ചെയ്തിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ അല്ലാഹു റസൂല് സ്നേഹിച്ചതായ വ്യക്തിയുടെ തല ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ, കരൾ ഞാൻ മുറിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ പകരം വീട്ടുക തന്നെ ചെയ്യും മുസ്ലിമായതിന്റെ ശേഷം. തീർച്ചയായിട്ടും മുസ്ലിങ്ങളുടെ ശത്രുക്കൾ നിട്ട് ഏറ്റവും വലിയ ശത്രുവാവും ആയ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ നബിയാണെന്ന് പറയാൻ മടിക്കാത്തതായ പടുവിഡ്ഡിയുടെ തല ഞാൻ എടുക്കുക തന്നെ ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്ത, ശപഥം ചെയ്തതായ വഹ്ഷി ഇബ്നു ഹർബ് റളിയല്ലാഹു തആല അൻഹും അവിടെയുണ്ട്. അങ്ങനെ പലരും അവിടെ സന്ദർഭം നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ സന്ദർഭത്തിലാണ് ഈ പോരാട്ടം നടന്നുകൊണ്ടേയിരിക്കുന്നത്. ആ പോരാട്ടം നടന്നിട്ട് അവസാനം അവരുടെ നേതൃത്വമാകുന്ന ഹദീഖത്തുൽ മൗത്തിലേക്കെത്തി. ഹദീഖത്തുർ റഹ്മാൻ എന്ന് അവർ പേര് വെക്കുന്നു. മുസ്ലിം ചരിത്രകാരന്മാര് പേര് വെച്ചത് ഹദീഖത്തുൽ മൗത്ത് എന്നാണ്. അവർ പേര് വെക്കുന്ന ഹദീഖത്തുർ റഹ്മാൻ എന്തിനു വേണ്ടിയാണ്? യമാമയുടെ റഹ്മാൻ, റഹ്മാനുൽ യമാമ എന്നാണ് അവരുടെ നബിയെ അവർ പറയാറുള്ളത്. യമാമയിലുള്ള റഹ്മാൻ എന്നവര് അവരുടെ നബിയെ കുറിച്ച് പറയാറുണ്ട്. അതുകൊണ്ട് ഹദീഖത്തുൽ മൗത്ത് എന്ന് മുസ്ലിം ചരിത്രകാരന്മാര് പേര് വെച്ച് കാണാം. ശേഷം അവിടെ വേറൊരു വ്യക്തിയും കൂടിയുണ്ട്. ആ വ്യക്തിയുടെ പേര് നമ്മുടെ സ്ഥിരം ക്ലാസ് മെമ്പർമാര് ആരാണെന്നുള്ളത് ഇൻഷാ അല്ലാ എന്റെ ഓർമ്മയിൽ പെടുത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹം ജീവിതത്തിൽ മുഴുവനും മുദ്രാവാക്യം അല്ലാഹു അൽ ജന്ന, അല്ലയും സ്വർഗവും ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. അല്ലയും സ്വർഗവും എന്ന മുദ്രാവാക്യം മാത്രമാണ് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എവിടെയും കമാൻഡറാക്കാറില്ല എന്നാണ് ഇസ്ലാമിന്റെ നേതാക്കൾ. എന്തുകൊണ്ട്? കമാൻഡറാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടൂല. കാരണം അദ്ദേഹത്തിന് ആഗ്രഹം എന്താണ്? മരിക്കണം എന്നുള്ളതാണ്. എങ്ങനെങ്കിലും ഇസ്ലാമിന് വേണ്ടി മരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആളെ എന്താക്കാൻ പറ്റില്ല? കമാൻഡറാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയും ആ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം ഇവിടെ പൊടിപാറുന്ന യുദ്ധം കണ്ടപ്പോൾ ജനങ്ങളോട് അവർ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, അൽ അല്ലയോ കൂട്ടരെ, ചാൻസ് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ചാൻസ് എനിക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന ഒന്ന് ആരെങ്കിലും പൊക്കിയിട്ട് ഈ തോട്ടത്തിന്റെ അകത്തേക്ക് എറിയൂ. ഈ മരണത്തോട്ടമുണ്ടല്ലോ, മുസൈലിമത്തൽ കദാബ് എന്ന് പറയുന്ന കള്ളനബിയുടെ തോട്ടമുണ്ടല്ലോ, ആ തോട്ടത്തിലേക്ക് വിളിച്ചെറിയൂ എന്ന് പറഞ്ഞപ്പോൾ ആരും കൂട്ടാക്കിയില്ല. അവസാനം അദ്ദേഹം തന്നെ കയറി മറിഞ്ഞിട്ട് തോട്ടത്തിന്റെ അകത്തേക്ക് വീണപ്പോൾ അദ്ദേഹത്തിന് 80 പരിക്കേറ്റിട്ട് അദ്ദേഹം രോഗിയായി എന്നല്ലാതെ അദ്ദേഹത്തിന് അവിടെ മരിക്കാൻ സാധിച്ചില്ല, ആഗ്രഹം പുലർന്നില്ല. അദ്ദേഹത്തിനോട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നേതൃത്വം വഹിക്കാൻ വേണ്ടി പറയുമ്പോഴെല്ലാം പറയാറുണ്ട് നിങ്ങൾ പറ്റൂല, നമ്മൾക്ക് പിന്നെ പറയാം. ആളെ പേര് ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിനോട് അവിടെ വെച്ചിട്ട് മുസ്ലിം കമാൻഡർമാര് പാട്ട് പാടാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പാടാൻ പാട്ടൊന്നുമില്ല, കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നല്ല സുന്ദരമായ രസകരമായ ശബ്ദത്തിന്റെ ഉടമയാണെന്നാണ്. ആര്? ഈ വ്യക്തി. സുന്ദരമായ രസകരമായ ശബ്ദത്തിന്റെ ഉടമയായതുകൊണ്ട് അദ്ദേഹത്തിനോട് പാടൂ പാട്ട്, നമ്മൾക്കിപ്പോൾ യുദ്ധത്തിലേക്ക് പോകണം, നമ്മൾക്കിപ്പോൾ അവന്റെ തോട്ടം മുറിച്ചു കടക്കണം, അവന്റെ ഗേറ്റ് പൊളിക്കണം, അവന്റെ അതിർത്തിയിലേക്ക് കടക്കണം, അവന്റെ കൊട്ടാരം തകർത്തണം, അവനെ നമുക്ക് നശിപ്പിക്കണം, അവനെ നമുക്ക് നാം അവശേഷപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പാടാനുള്ളത് ഇതാണ്. അല്ലയോ മദീനവാസികളെ, നിങ്ങൾ മദീനയിലേക്ക് മടങ്ങി പോകരുത്, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയാൽ മതി. എനിക്ക് വേണ്ടത് സ്വർഗമാണ്, ഞാൻ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി വന്ന ആളാണ്, ഞാൻ മദീനയിലേക്ക് മടക്കമില്ല എന്നായിരുന്നു അദ്ദേഹം പാടിയിരുന്നതും. അദ്ദേഹം ജനങ്ങളോട് എറിയാൻ വേണ്ടി ആവശ്യപ്പെട്ടതിന് മുമ്പാണ്. അതേ അദ്ദേഹത്തിന്റെ ആഗ്രഹം അതായിരുന്നു, ഞാൻ സ്വർഗത്തിലേക്ക് ഒരു സുന്ദരനായ ഒരു പുതിയ അപ്പളയായിട്ടാണ് പോകുന്നത്, ആരീസായിട്ടാണ്. ആരീസാകുമ്പോൾ സുന്ദരമായ ലുലു പോലോത്തതായ മുത്തു പോലോത്തതായ ആ മാലകൾ ഞാൻ ധരിക്കണം. ആ സ്വർണമാലകളല്ലാതെ, വെള്ളിമാലകളല്ലാതെ, അത് പിന്നെ ഏതാണ്? എന്റെ കഴുത്തിൽ നിന്ന് വരുന്നതായ ചോര കൊണ്ടുള്ളതായ ചോരത്തുള്ളിയുടെ മാലകളാണ്. ആ മാലയുമായിട്ടാണ് എനിക്ക് സ്വർഗത്തിലേക്ക് പോകേണ്ടത് എന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതെ, അങ്ങനെ കിട്ടിയോ? എത്ര പേരാ പറഞ്ഞത്? നിങ്ങൾ ഇതിനാരാണ്? മൂന്നാമത്തെ ആള് പറഞ്ഞെന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഉണ്ടോ? മൂന്നാമത്തെ ആരെങ്കിലും ഈ മറുപടി പറഞ്ഞു എന്ന് അഭിപ്രായമുണ്ടോ? ഉണ്ടോ ഇല്ലെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആരും ആക്ഷേപം പറയും എന്താ മൗലവി ഇവർക്ക് മാത്രം സമ്മാനം കൊടുത്തു. ഒരു രണ്ടാണ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഈ ഹിസ്റ്ററി ഞാൻ ഇവിടെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു വർഷത്തിന് മുമ്പ് കേട്ടതായ പേര് ഓർക്കുക എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അൽഹംദുലില്ലാ നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്ത് വരുന്നവരുണ്ട്. അത് ടൈപ്പരി കാർഡിലല്ല ടൈപ്പ് ചെയ്യേണ്ടത്, നമ്മുടെ കൂടെ ചുമന്നു കൊണ്ടുപോകുന്ന ടൈപ്പരി കാർഡിലാണ് എന്നതാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ പഠിച്ച് നമ്മുടെ ഓർമ്മയിൽ വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഉപകരിക്കാൻ സാധിക്കും. അങ്ങനെ ഉപകരിക്കുന്നവരാൽ നമ്മെയും നിങ്ങളെയും എന്നെയും അല്ലാഹു പെടുത്തുമാറാകട്ടെ. ഇവർക്ക് മാത്രം സമ്മാനം കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ അവഗണിക്കല്ല കേട്ടോ. പിന്നെ പ്രേരണ നൽകലാണ്, ഇനി കേൾക്കുന്നതൊക്കെ റിക്കാർഡാക്കണം എന്നതിലേക്കുള്ള പ്രേരണ മാത്രമാണ്. അതെ, മഹാനായ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അനസ് ഇബ്നു മാലിക് ഉണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായ ആ 10 റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്തതായ മഹാനുണ്ടല്ലോ, ആ മഹാന്റെ ജ്യേഷ്ഠനാണ് ബറാ ഇബ്നു മാലിക്. അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? അല്ലാഹു വൽ ജന്ന, അല്ലാഹുവും സ്വർഗവും എന്ന് മാത്രമായിരുന്നു. ഒരവസരത്തിൽ റോമൻ ചക്രവർത്തിമാരുടെ നാട്ടിലേക്ക് യുദ്ധത്തിന് പോയ വേളയിൽ ആ മഹാനായ അനസ് ഇബ്നു മാലിക്കിന്റെ ഭാഗത്തിലേക്ക് ഇരുമ്പിനെ തീയിലിട്ടിട്ട് ചൂടുപിടിപ്പിച്ചിട്ട് ഇരുമ്പ് കൊണ്ടുള്ളതായ സിൽസില ചങ്ങല തോട്ടത്തിൽ നിന്നിട്ട് എറിഞ്ഞു. ആ ചങ്ങല പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് അനസ് ഇബ്നു മാലിക് പാടുപെട്ടിരുന്നു. അപ്പോൾ ചങ്ങല വന്നിട്ട് അദ്ദേഹത്തിനെ വളഞ്ഞു കളഞ്ഞു. അപ്പോൾ ചങ്ങല ചൂട് പിടിച്ചതായതുകൊണ്ട് അദ്ദേഹം വിഷമിച്ചു. ആ ചങ്ങലയിൽ നിന്നിട്ടാണ് ജനം രക്ഷപ്പെടുത്താൻ വേണ്ടി മഹാനായ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പോയിട്ട് ചൂട് പിടിച്ചതായ ചങ്ങലയെ സ്വന്തം കൈകൊണ്ട് പിടിച്ചിട്ട് കയ്യിലുള്ളതായ മാംസം മുഴുവനും ഒഴുകിപ്പോകാൻ മാത്രം അദ്ദേഹം പാടുപെട്ടുകൊണ്ട് അത് ചെയ്തു എന്നാണ്. പിന്നെ കയ്യിൽ മാംസമില്ലാതെയാണ് ശേഷിക്കുന്ന മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ അദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് മഹാനായ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നു, റസൂൽ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ വേർഡ് എന്താണ്? رب اشعث اغبر ذي طمرين لا يئبوا لا يئبوا لا يئبوا له لو اقسم على الله لابرا منهم براء بن مالك. എത്ര പേരാണ് കാണാൻ നല്ല ഗെറ്റപ്പില്ലാത്ത മനുഷ്യന്മാര്, രണ്ട് വസ്ത്രമല്ലാതെ മൂന്നാമത്തെ വസ്ത്രം ധരിക്കാത്ത മനുഷ്യന്മാര് എന്ന് പറഞ്ഞാൽ വളരെ മുഷിഞ്ഞ രൂപത്തിലുള്ള ജീവിതം, വളരെ അവശരായ രൂപത്തിലുള്ള ജീവിതം, കാണുമ്പോൾ ഒരു ഗെറ്റപ്പൊന്നുമില്ല മനുഷ്യന്മാരല്ല, അങ്ങനെയുള്ള എത്രയെത്ര മനുഷ്യന്മാരാണ്. അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്തിട്ട് അവര് വല്ല വാക്കും പറഞ്ഞാൽ ആ വാക്ക് അള്ളാഹു എന്നിട്ട് സ്വീകരിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ധാരാളം മനുഷ്യന്മാര് മുസ്ലിങ്ങളിൽ ഉണ്ട്. മിൻഹും അവരിൽപ്പെട്ടവരാണ് തങ്ങൾ സന്തോഷവാർത്ത നൽകിയ വ്യക്തിയായിരുന്നു. അദ്ദേഹം അവിടെ പാടുപെട്ടു, ഭരിക്കാൻ സാധിച്ചില്ല, സ്വർഗത്തിൽ പോകാൻ സാധിച്ചില്ല. റോമൻ പേർഷ്യൻ ചക്രവർത്തിമാരോട് മുസ്ലിങ്ങൾ പോരാടിയതായ വേളയിൽ ഇവിടെ നിന്ന് മഹാനായ ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു തആലാനു സഅദ് ഇബ്നു അബീ വഖാസിന്റെ വഖാസ് റളിയല്ലാഹു തആലാനുവിനെ കൂഫയിലേക്ക് എഴുത്തെഴുതുന്നു. അതേപോലെ തന്നെ അബൂ മുസൽ അഷ്അരിയോട് ബസറയിലേക്കും എഴുതുന്നു. എന്താണ് എഴുത്ത്? നിങ്ങൾ രണ്ടാളുടെ നേതൃത്വത്തിൽ പേർഷ്യൻ ചക്രവർത്തിമാരോട് പോരാടാൻ വേണ്ടി അയക്കണമെന്ന്. അങ്ങനെ അൽ അഹ്വാദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു പോരാട്ടം അവിടെ ഉണ്ടാകുകയുണ്ടായി. അതിൽ നേതൃത്വം വഹിച്ചിരുന്നത് മഹാനായ സുഹൈൽ ഇബ്നു അലി റളിയല്ലാഹു തആലാനുവായിരുന്നു. അതുവരേക്കും കമാൻഡർ ആവാൻ ചാൻസ് കിട്ടാത്തതായ ഈ ബറാ ഇബ്നു മാലിക്കിന് അവിടെ അതാ ഉമറിന്റെ എഴുത്തിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട്. സുഹൈൽ ഇബ്നു അലിന് നേതൃത്വം നൽകേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഉപ കമാൻഡറായിട്ട് മഹാനായ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു തആലാനുവിന് നേതൃത്വം കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് മനസ്സിലാക്കി കിട്ടി ചാൻസ്, ഇതുവരെ കിട്ടാത്ത ചാൻസ് ഇനി കിട്ടി എന്ന് മൂപ്പര് മനസ്സിലാക്കി. അങ്ങനെ പോരാടുന്നു, പൊടിപാറി യുദ്ധമായിരുന്നു, ധാരാളം ശത്രുക്കളെ വധിച്ചു. ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു തആലാനുവിന്റെ സ്വന്തം വാളുകൊണ്ട് സ്വന്തം കൈകൊണ്ട് നൂറിൽ പരം ശത്രുക്കളുടെ തലയറിഞ്ഞു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അങ്ങനെ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് പരാജയമാണെന്ന് തോന്നിപ്പോകുമ്പോ പോയപ്പോൾ സഹാബാക്കളെല്ലാം ഓടി വന്നിട്ട് ബറാവിനോട് പറഞ്ഞു, അല്ലയോ ബറാഏ, അപകടത്തിലാണ് ഞങ്ങളുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ പണ്ടൊരിക്കൽ നമ്മുടെ നേതാവാകുന്ന നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, റുബ്ബ അശാത അഗ്ബറ ഫീ തിംറൈനി ലൗ അഖ്സമ അലല്ലാഹി ലബറ. എത്ര എത്ര മനുഷ്യന്മാരാണ്! ആ മനുഷ്യന്മാര് കാണുമ്പോൾ ഗറ്റപ്പില്ലാത്ത വ്യക്തികളാണ്. അവർ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് വല്ലതും പറഞ്ഞാൽ അവരിൽ നിന്നിട്ട് അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. മിൻഹും അവരിൽപ്പെട്ടവരാണ് ബറാ ഇബ്നു മാലിക്, നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് കൈപൊക്കൂ, അള്ളാഹിനോട് പ്രാർത്ഥിക്കൂ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വിജയം തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് കൈപൊക്കുന്നു. അള്ളാഹുമ ഈ ശത്രുക്കളുടെ കഴുത്തുകളെ ഞങ്ങൾക്ക് നീ നൽകണേ രക്ഷിതാവേ, അള്ളാഹുമഹസിമും ഇവരെ നീ പരാജയപ്പെടുത്തണ രക്ഷിതാവേ, അള്ളാഹുമൻസുർന അലൈഹിം അവരുടെ അവർക്കെതിരിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ നീ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണേ രക്ഷിതാവേ, അള്ളാഹുമ രക്ഷിതാവേ. ഉത്തരം കിട്ടാൻ പോകുന്ന പ്രാർത്ഥനയാണ്. കാരണം റസൂൽ പണ്ട് വാഗ്ദാനം ചെയ്തതല്ലേ, അള്ളാഹുമ രക്ഷിതാവേ അൽഹത്തനീ ബി നബിയ്ക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽയൗം, എന്റെ നിന്റെ ദൂതരാകുന്ന നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് എന്നെ നീ ഇന്ന് തന്നെ ചേർക്കണേ രക്ഷിതാവേ. ചോദിച്ചു പോയി, മറുപടിക്കാതിരിക്കാൻ പറ്റുകയില്ല. അതാ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ആ പോരാട്ടത്തിൽ വെച്ചിട്ടാണ് അവിടെ അൽ ഹവാസിൻ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നതായ യുദ്ധത്തിൽ വെച്ചിട്ടാണ് ഷഹീദാവുന്നത്. മഹാനായ ബറാ ഇബ്നു മാലിക്കിന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്കും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലേക്ക് ചാടിപ്പോകണമെന്ന് പറഞ്ഞ ആയത്ത് ഞാൻ ആദ്യം ഓതിയല്ലോ, അങ്ങനെയുള്ള ചാടിയ വ്യക്തിയുടെ ശിസ്തിയാണ് നിങ്ങൾ ഈ കേട്ടത്. സ്വർഗത്തിലേക്ക് ചാടിപ്പോയ വ്യക്തിയാണ്. എവിടെ പോകാൻ? യുദ്ധവാർത്ത കേൾക്കുമ്പോൾ സ്വർഗത്തിലേക്ക് എത്തണമെന്ന ആഗ്രഹം, അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല പുലർത്തുക തന്നെ ചെയ്യും. അങ്ങനെ നമ്മുടെ ആഗ്രഹത്തെയും അള്ളാഹു പുലർത്തുമാറാകട്ടെ. നാം എന്തിനാണ് ഇത് പറഞ്ഞു വന്നത്? അവിടെ മുസൈലിമത്തിൽ കദാബിനോട് നടത്തിയതായ പോരാട്ടത്തെ കുറിച്ചാണ്. ആ പോരാട്ടം വളരെ വിശദമായി നടന്നു. അവസാനം ആ പോരാട്ടത്തിൽ അവിടെ ഈ മരണത്തോട്ടത്തിന്റെ അകത്തേക്ക് വഹ്ഷി ഇബ്നു ഹർബത്തി അദ്ദേഹത്തെ ഹർബത്ത് കൊണ്ട് ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അനുവിന്റെ എതിരിലേക്ക് ഉഹുദ് രണാകളത്തിൽ എറിഞ്ഞതായ ആ ഹർബത്ത് പോലത്തതായ ഹർബത്ത് അദ്ദേഹത്തിന്റെ പോക്കറ്റിലുണ്ട്. അതറിയാൻ അദ്ദേഹത്തിന് പ്രാക്ടീസ് ഉള്ള പോലെ മറ്റാർക്കുമില്ല. താനും ഹർബത്ത് കൊണ്ടറിഞ്ഞു, അവന്റെ വയറിലേക്കെത്തി അവൻ നിലംപതിച്ചു. അതിനുശേഷം അതാ സഹാബാക്കൾ നിട്ട് പലരും അദ്ദേഹത്തിന്റെ തലയിൽ കയറിയിരുന്നു, അദ്ദേഹത്തിന്റെ കഥ കഴിച്ചു എന്നാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ തല മുറിച്ചത് അബൂ ദുജാന റളിയല്ലാഹു തആല അനുവായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അദ്ദേഹത്തിനെ നിലംപതിപ്പിച്ചത് മഹാനായ വഹ്ഷി ഇബ്നു ഹർബ് റളിയല്ലാഹു തആല അനുവാണെന്ന് എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അവിടെ 600 മുസ്ലിങ്ങളുടെ തലയെറിയപ്പെട്ടിരുന്നു. 600 മുസ്ലിങ്ങൾ അവിടെ വെച്ചിട്ട് ഷഹീദായിരുന്നു. 21,000 ശത്രുക്കളും കൊല്ലപ്പെട്ടിരുന്നു. 21,000 ശത്രുക്കൾ, 600 മുസ്ലിങ്ങൾ, അവരിൽ നിന്നിട്ട് പലരും മരിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് അപകടത്തിൽ പെടും എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. തുടർന്നുകൊണ്ട് അത്തരം വിഷയങ്ങളെ അടുത്ത ക്ലാസ്സുകളിൽ പറയുവാനും കേൾക്കുവാനും അതനുസരിച്ചിട്ട് പഠിക്കേണ്ട കാര്യം, ജീവിതത്തിൽ പകർത്തേണ്ട കാര്യം പകർത്തുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തിന് വേണ്ടി ജീവിച്ച്, സത്യത്തിന് വേണ്ടി പോരാടി, സത്യത്തെ പഠിക്കേണ്ടതുപോലെ, ഗ്രഹിക്കേണ്ടതുപോലെ, മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി പഠിച്ച് ഗ്രഹിച്ചിട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളാലും മുത്തഖീങ്ങളാലും യഥാർത്ഥ ഒറിജിനൽ അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിലും നാം എല്ലാവരെയും അള്ളാഹു പടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുമ്മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ